إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر الماري كرنيا قاسل ملوائيكا أكيايا توحيدنا യാഥാർത്ഥ്യമാക്കുക എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാല് വിശേഷണങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള സൂറത്തുൽ നഹ്ലിലെ 120-ാമത്തെ ആയത്തും, രണ്ടാമതായി സത്യവിശ്വാസികളുടെ ഗുണമായി ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞിട്ടുള്ള 59-ാമത്തെ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ എന്ന ആയത്തിന്റെയും വിശദീകരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാനിൽ നിന്ന് ഉദ്ധരിക്കുന്ന വിഷബാധ ഏറ്റപ്പോൾ റുഖിയ നടത്തിയതുമായി ബന്ധപ്പെട്ട സുദീർഘമായ ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിന്റെ ആദ്യ ഭാഗവും നാം വിശദീകരിക്കുകയുണ്ടായി. അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ വിഷബാധ ഏറ്റപ്പോൾ മന്ത്രം നടത്തി അതിന് എന്താണ് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഷാബി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് അനുസരിച്ചാണ്, അതായത് ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് റുഖിയ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസ് ശേഷം വിശദീകരിക്കുന്നു. അവിടെ മുതലാണ് ഇനി വായിക്കാനുള്ളത്. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായിരുന്നു. അപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി വീണ നക്ഷത്രം ആരാണ് കണ്ടത്? അപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ പറയുന്നു, ഞാൻ കണ്ടു, ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല, എനിക്കിങ്ങനെ വിഷബാധയെത്തിയിരുന്നു. അപ്പോൾ നീ എന്ത് ചെയ്തു? ഞാൻ മന്ത്രിച്ചു. മന്ത്രിക്കാൻ എന്താണ് കാരണം? ഈ പറഞ്ഞ ഹദീസാണ്. അപ്പോഴാണ് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസ് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ ഓതി കേൾപ്പിക്കുന്നത്. അതെന്താ? ഖാല ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ. അവിടെ വരെ വായിച്ചു. വലാക്കിൻ ഹദ്ദസന ഇബ്നു അബ്ബാസ് അനി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ? ولكن ان النال حدثنا ابن عباس ابن عباس رضي الله عنه النبي صلى الله عليه وسلم ഇൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് പറഞ്ഞതായി ആര് കേട്ടു? സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹം അത് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അറള്ളാന്നാൽ അവതരിപ്പിക്കുക, പ്രദർശിപ്പിക്കുക, വെളിപ്പെടുത്തുക, കാണിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് അറള്ള എന്ന വാക്കിനർത്ഥം. ഉരിദത്ത്, പ്രദർശിപ്പിക്കപ്പെട്ടു, കാണിക്കപ്പെട്ടു. അലയ്യ, എനിക്ക്. അൽ ഉമമു, ഉമ്മത്ത്, ഉമാം. നേരത്തെ ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞ ഉമ്മത്തിന്റെ അർത്ഥം നമ്മൾ അതിന്റെ ഒരു ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. അല്ല, രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് സമുദായം എന്നതാണ്. ഇവിടെ അതാ ഉദ്ദേശിക്കുന്നത്, ഉമ്മത്തിന്റെ ബഹുവചനമാണ് ഉമം. അലയ്യൽ ഉമം, സമുദായങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞുപോയ, അല്ല, കുറെ പ്രവാചകന്മാരുടെ അനുയായികൾ, അതാണ് ഉമ്മത്ത് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരുടെ അനുയായികൾ, ആ സമുദായങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു. ഫറഅയ്തു, അപ്പോൾ ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫറഅയ്തു, ഞാൻ കണ്ടു. അന്നബിയ്യ വമാഹു അർറഹത്ത്, ഒരു പ്രവാചകനെ ഞാൻ കണ്ടു. വമാഹു, അദ്ദേഹത്തോടൊപ്പമുണ്ട്. അർറഹത്തു, ഒരു ചെറിയ സംഘം. റഹത്ത് എന്ന് പറഞ്ഞാൽ 10 അംഗങ്ങളിൽ താഴെയുള്ള സംഘത്തിനാണ് റഹത്ത് എന്ന് പറയുക. 10 താഴെ ആളുകളുള്ള ഒരു കൂട്ടം. മാഹു അർറഹത്തു, ഒരു പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം ഒരു സംഘം ആളുകളുമുണ്ട്. അതായത് 10 താഴെ അംഗങ്ങളുള്ള ഒരു ചെറിയ സംഘം. വൻ നബിയു, വേറൊരു പ്രവാചകൻ. ഫറായിത്ത് നബിയ മാഹു റഹുത്ത്, വൻ നബിയ, മറ്റൊരു പ്രവാചകനെ ഞാൻ കണ്ടു. മാഹു, അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അർ റജുലു വർ റജുലാൻ, ഒരാള് അല്ലെങ്കിൽ രണ്ടാൾ, ഒന്നോ രണ്ടോ ആളുകൾ. വൻ നബിയ വലൈസ മാഹു അഹദ്, മറ്റൊരു പ്രവാചകനെ ഞാൻ കണ്ടു. വലൈ സമാഹു, അദ്ദേഹത്തിന്റെ കൂടെയില്ല. അഹദുൻ, ഒരാളുമില്ല. അപ്പൊ എന്താണ്, ഇതൊക്കെ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഇത് നബിക്ക് കാണിക്കപ്പെടുകയാണ്. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ ആളുകളുടെ കൂടെ ഒരു 10 താഴെയുള്ള അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസികളെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്ര ആളുകളെ അയാളിൽ വിശ്വസിച്ചിട്ടുള്ളൂ, അയാളുടെ അനുയായികളായിട്ടുള്ളൂ. മറ്റൊരു പ്രവാചകന്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകളാണുള്ളത്, വേറെ പ്രവാചകന്റെ കൂടെ ആരുമില്ല. അപ്പൊ എന്താണ്, ഒറ്റ അനുയായി കിട്ടാത്ത നബിമാരും, ഒന്നോ രണ്ടോ ആളുകളെ കിട്ടിയ നബിമാരും, ഏതാനും ആളുകളെ മാത്രം കിട്ടിയ നബിമാരും, ഇതൊക്കെ ആ കൂട്ടത്തിൽ ഞാൻ കണ്ടു. ഇദ്റുഫിയ, അങ്ങനെ ഈ മൂന്ന് വിഭാഗത്തെ ഞാൻ കണ്ടു. അതിനടക്കത ഈ ദുർഫിയ, അപ്പോൾ ഉയർത്തപ്പെട്ടു. ലീ, എനിക്ക്. സവാദുൻ അദീമുൻ, സവാദുൻ അദീം. സവാദ് എന്നാൽ ശരിക്ക് ആൾരൂപത്തിനാണ് പറയുക. നമ്മൾ ഒരു രൂപം വ്യക്തമാകാത്ത, നമ്മളിങ്ങനെ ഇരുട്ടത്തിലെ ചെറിയ വെളിച്ചം നോക്കിയാൽ ഒരാളിങ്ങനെ നിൽക്കുന്നു തോന്നുന്നല്ലോ, അങ്ങനത്തെ ഒരാൾരൂപം, അതിനെന്ത് പറയും? സവാദ് എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളുടെ കൂട്ടം. അത് കുറച്ചാളുകളുള്ള അലീമുൻ, വമ്പിച്ച വലിയൊരു ആൾരൂപം ഞാൻ കണ്ടു. ശരിയല്ലേ? സവാദ് എന്നാൽ കറുപ്പ് നടത്തുന്നുണ്ട്, പിന്നെ ആൾരൂപം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സവാദുൻ അലീമുൻ, അവിടെ ചെറുതല്ല വലുതാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അലീം എന്ന് പറഞ്ഞുകൊണ്ട്. വമ്പിച്ച, വമ്പിച്ചൊരു ആൾരൂപം ഞാൻ കണ്ടു. അപ്പൊ എന്താ, കുറെ ആളുകളുള്ള ഒരു കൂട്ടം. ഫലനന്തു, അപ്പോ ഞാൻ വിചാരിച്ചു. അന്നഹും, അവരാണെന്ന്. ആരാണ്? ഉമ്മത്തി, എന്റെ സമുദായമാണ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പറയാൻ കാരണം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാകണം എന്ന് നബി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഉണ്ട് എന്ന് ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയെ അറിയിച്ചു കൊടുത്തതാണ്. അപ്പൊ ഈ കൂടുതൽ ആളുകളുള്ള ഒരു സംഘത്തെ കണ്ടപ്പോ അത് എന്റെ സമുദായമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ നേരത്തെ വായിച്ചില്ല, മൂന്നാമത്താളെ കുറിച്ച് പറഞ്ഞില്ല. മൂന്നാമത്താളും രണ്ടാമത്തെ ആളും, ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ ഒരാളും ഇല്ല. അതിൽ വേറെ സംഗതി കൂടി മനസ്സിലാക്കാം. എന്താണ്? ആളുകളുടെ എണ്ണത്തിന്റെ ആധിക്യമല്ല അവിടെ സത്യമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ വിജയമാണോ പരാജയമാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം. ഇവിടെ പ്രവാചകന്മാർക്ക് ആരെയും കിട്ടിയില്ല, ഒരാളേ ഉള്ളൂ രണ്ടാളേ ഉള്ളൂ, അതിലേക്ക് ആരുമില്ല. എന്നാൽ ആ പ്രവാചകൻ അയാളുടെ ഉത്തരവാദിത്തത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അയാളുടെ ഉത്തരവാദിത്തം അയാൾ നിർവഹിച്ചു. ഇനി ഇയാൾ ഒറ്റക്കും, അല്ലെങ്കിൽ ഒരു പ്രവാചകനും രണ്ടനുയായികളും, ബാക്കി ആളുകളൊക്കെ മറുഭാഗത്തും. അപ്പൊ ഭൂരിപക്ഷം അപ്പുറത്താണ്. അതുകൊണ്ട് ഈ ഭൂരിപക്ഷം വിജയിച്ചു, അല്ലെങ്കിൽ അവരാണ് ഹക്കിന്റെ ആളുകൾ എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ ഭൂരിപക്ഷം അല്ല വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാനദണ്ഡം, സത്യത്തിന്റെയും അസത്യത്തിന്റെയും മാനദണ്ഡം. അത് നോക്കിയല്ല പിന്നാലെ കൂടേണ്ടത് എന്നുകൂടി ഈ ഹദീസിനെ മനസ്സിലാക്കാൻ പറ്റും. ഓട്ടെ, തിരിച്ചു വരാം.
ഇനി സവാബുൻ അലീം, വലിയൊരു ആൾരൂപം എന്ന് പറഞ്ഞാൽ നബി അടുത്ത് നല്ലത് കാണുന്നത്, ദൂരെന്ന് കാണുമ്പോഴാണല്ലോ ആളെ വ്യക്തമാകാതിരിക്കുക. അതുകൊണ്ടാണ് ആൾരൂപം എന്ന് പറയുന്നത്, ആളെ പോലെ തോന്നിക്കുന്ന ഒരു കൂട്ടം. അപ്പൊ ദൂരെന്നാണ് ഈ കാണുന്നത്, അങ്ങന്ന് ദൂരെന്ന് വരുന്ന ഒരു സംഘത്തെ കണ്ടു. ഫലനന്തു ലന്നാ വിചാരിച്ചു, ലന്ന് വിചാരം ഊഹം നമുക്കറിയാം. ഫലനന്തു അങ്ങനെ ഞാൻ വിചാരിച്ചു, അന്നഹും ഉമ്മത്തി അവർ എന്റെ സമുദായമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാല പറഞ്ഞു, കീല പറയപ്പെട്ടു, ഫഖീല അപ്പോൾ പറയപ്പെട്ടു, ലീ എന്നോട്, ഹാദാ മൂസ വ ഖൗമുഹു ഈ കണ്ട വലിയ ആൾരൂപം അത് നിന്റെ സമുദായമല്ല, ഹാദാ മൂസ വ ഖൗമുഹു ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ഖൗമുമാണ്, അദ്ദേഹത്തിന്റെ ജനതയുമാണ്, സമുദായവുമാണ്. ഫനലർത്തു അപ്പോൾ ഞാൻ നോക്കി, നളറ നോക്കി, നളർത്തു ഞാൻ നോക്കി, ഇപ്പ നളർത്തു പിന്നെ ഞാൻ നോക്കി, ഇപ്പ ഇതാ സവാദുൻ അദീം അപ്പോഴതാ ഒരു വലിയ ആൾരൂപം ഒരു കൂട്ടം വേറെ. ഫഖീല ലീ ഫഖീല അപ്പോൾ പറയപ്പെട്ടു, ലീ എന്നോട്, ഹാദിഹി ഉമ്മത്തുക് ഇത് നിന്റെ സമുദായമാണ് എന്ന് പറയപ്പെട്ടു. അപ്പൊ വലിയൊരു കൂട്ടം കണ്ടപ്പോ അത് എന്റേതാണ് എന്ന് വിചാരിച്ചു, പക്ഷെ അത് ആരുടേതാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിയുടെ അനുയായികളുമാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, മൂസാ നബിയിൽ വിശ്വസിച്ച ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. പിന്നെ അഞ്ചാമതായി കാണുന്നത് വേറൊരു കൂട്ടത്തെ കണ്ടു. അപ്പോ നബിയോട് പറയപ്പെട്ടു, ഇത് നിന്റെ സമുദായമാണ്. വമഅഹും സബ്ഊന അൽഫൻ യദ്ഖുലൂന അൽജന്ന ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ ഥുമ്മ നഹല ഫദഖല മൻദില. വമഅഹും അവരുടെ കൂടെയുണ്ട്, ആരുടെ കൂടെ? ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്റെ കൂടെയുണ്ട്. സബ്ഊന അൽഫൻ, സബ്ഊൻ എഴുപത്, അൽഫ് ആയിരം, സബ്ഊന അൽഫൻ എഴുപതിനായിരം ആളുകളുണ്ട്. യദ്ഖുലൂന അൽജന്ന അവർ പ്രവേശിക്കും, ദഹല പ്രവേശിച്ചു, യദ്ഖുലൂന അവർ പ്രവേശിക്കും, അൽജന്നത സ്വർഗത്തിൽ പ്രവേശിക്കും, ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ ഗൈർനൽ ഒഴികെ കൂടാതെ, ബിഗൈരി കൂടാതെ, ഹിസാബിൻ വിചാരണ കൂടാതെ, വിചാരണയില്ലാതെ, ഹാസമാന വിചാരണ ചെയ്യുക, ഹിസാബ് കണക്ക് നടത്തേണ്ട വിചാരണ ചെയ്യൽ, ബി ഗൈരി ഹിസാബ് വിചാരണയില്ലാതെ, വലാ അദാബിൻ ശിക്ഷയുമില്ലാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ കൂടെയുള്ള എഴുപതിനായിരം ആളുകൾ സമുദായവും വമാഹുന്നാണ് അവരുടെ കൂടെ, ആ കൂട്ടത്തിൽ ഒരു എഴുപതിനായിരം ആളുകളുണ്ട്, അവരുടെ സവിശേഷതയാണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ പിന്നെ ഭാഗം. യദ്ഖുലൂന അൽജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, മാത്രമല്ല എന്താണ്, ബി ഗൈരി ഹിസാബിൻ. അപ്പൊ പരലോകത്ത് എന്തുണ്ടാവും? വിചാരണയുണ്ട്, ഹിസാബുണ്ട്. ആ ഹിസാബ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലളിതമായിരിക്കും, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഹിസാബൻ യസീറ, ലളിതമായൊരു വിചാരണ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒരു വെറും ഒരു അറള്, ഒരു കാണിച്ചു കൊടുക്കൽ, വേറെ ചോദ്യത്തിലൊന്നുമില്ല, അതാ ഇതാണ് എന്റെ രേഖ, ഒരു പ്രദർശനം മാത്രമാണ്, ഒരു കാണിച്ചു കൊടുക്കൽ മാത്രമാണ്. എന്നാൽ ഭാവികളാണെങ്കിലോ അവനെ അല്ലാഹു എന്ത് ചെയ്യും? കഠിനമായ വിചാരണക്ക് വിധേയമാക്കും. അങ്ങനെ ആരെങ്കിലും വിധേയമാക്കപ്പെട്ടാൽ അവൻ നശിച്ചതു തന്നെ എന്നും ആ ഹദീസ് കാണാം. അപ്പോ സ്വർഗവാസികളാണ് എങ്കിൽ അവന്റെ നന്മതിന്മകളൊക്കെ കാണിച്ചുകൊടുത്ത് അവനത് ബോധ്യപ്പെടുത്തി വിടുന്നു. വലിയ തരത്തിലുള്ള എന്തില്ല, ഒരു ചോദ്യമോ വിചാരണയോ അവിടെ ഉണ്ടാകുന്നില്ല. പാപികളാണെങ്കിലോ ഓരോന്നിനും കൃത്യമായ ചോദ്യവും വിചാരണയും അവിടെ നടക്കും. ആ വിചാരണ തന്നെ എന്താണ്, ഒരു ശിക്ഷയാണ്. അതുകൊണ്ടാണ് ഹലാക്ക. അങ്ങനെ ആരെങ്കിലും മനൂക്കിഷ, ശക്തമായ വിചാരണക്കാരെങ്കിലും വിധേയമാക്കപ്പെട്ടാൽ അവൻ നശിച്ചത് തന്നെ എന്ന് വിശ്വാസം പറഞ്ഞത്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വിചാരണയും ചോദ്യവുമില്ലാതെ നേരെ എങ്ങോട്ട് പോകുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു. വിചാരണയില്ല, രണ്ടാമത്തേത് വലാ അദാബിൻ ശിക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പിന്നെ സ്വർഗത്ത് പോകുന്ന ആളുകൾ തന്നെ പാപം കൂടുതലാണെങ്കിൽ അവർ അവിടെ പോകേണ്ടി വരും, നരകത്ത് പോകേണ്ടി വരും. അപ്പൊ നരകത്തിൽ അവരുടെ തിന്മക്കുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണ് എങ്ങോട്ട് പോവുക, സ്വർഗത്തിലേക്ക് പോവുക. അപ്പോ അവന് വിചാരണ നേരിട്ടു. രണ്ടാമത്തത് അവന്റെ അധികമുള്ള തിന്മക്ക് ശിക്ഷ അവൻ അനുഭവിക്കേണ്ടിയും വന്നു. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിചാരണയുമില്ല, യാതൊരു തരത്തിലുള്ള ശിക്ഷയും അവർ ഏൽക്കേണ്ടി വരുന്നില്ല. ഇത് രണ്ടുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് അവർ കടന്നുപോകുന്നു. അങ്ങനെയുള്ള 70,000 ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. എഴുന്നേൽക്കുക, പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എഴുന്നേറ്റു. ഇതിപ്പോ നബി സഹാബത്തിനോട് വിശദീകരിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടു. ഇത്രയും പറഞ്ഞതിന് ശേഷം നബി എന്ത് ചെയ്തു? സുമ്മനഹല. പിന്നെ നബി ആ സഹാബത്തിന്റെ കൂടെ സദസ്സിൽ നിന്ന് സല്ലല്ലാഹി അലൈഹി വസല്ലം എഴുന്നേറ്റു. ഫ പിന്നെ ദഹല, പ്രവേശിച്ചു. മൻസിലഹു, തന്റെ വീട്ടിലേക്ക്. പള്ളിയുടെ അടുത്തന്നല്ലേ പ്രവാചകന്റെ വീട്. അപ്പൊ അതിൽ ഏതോ ഒരു വീട്ടിലേക്ക്, പ്രവാചക ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കയറി പോയി. അപ്പൊ പിന്നെ ആര് മാത്രമായി? പിന്നെ ആരാണ് സദസ്സിലുള്ളത്? സഹാബികൾ മാത്രമാണ്. ഫഹാലൻ നാസു ഫീ ഉലൈക്. അപ്പോ ആരാന്ന് നബി പറഞ്ഞില്ല. 70,000 ആളുകളുണ്ട്, അവരുടെ വിശേഷണം ഇന്നതാണ്, വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ അവർ സ്വർഗത്ത് പ്രവേശിക്കും. പക്ഷെ ആരാണ് ഈ ആളുകൾ, അവരുടെ ലക്ഷണം എന്താണ്, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായി. ആരായിരിക്കും അവർ, ഈ 70,000 ആരായിരിക്കും? അപ്പൊ ചർച്ച തുടങ്ങി. അവിടെ ഒരു വിഷയം കിട്ടിയ ചർച്ച ആരംഭിക്കല്ലോ. അപ്പോ സഹാബികളോട് ഹാല ഫി എന്ന് പറഞ്ഞാൽ മുഴുകുക, പ്രവേശിക്കുക. നമ്മൾ മലയാളത്തിൽ തലയിടാറില്ലേ, ഒരു വിഷയത്തിൽ പോയി തലയിടാസ്. ജനങ്ങൾ പ്രവേശിച്ചു, ഫി ഉലായിക്ക, അക്കൂട്ടരുടെ കാര്യത്തിൽ, അവരിൽ എന്ന് പറഞ്ഞാൽ അവരാരായിരിക്കും, ഈ പറഞ്ഞ 70,000 ആരാണ് എന്ന വിഷയത്തിൽ ഇവർ ചർച്ച തുടങ്ങി, സംസാരത്തിൽ പ്രവേശിച്ചു. ഹാലന്നാസ്, ജനങ്ങൾ തന്നെ അവിടെ അത് കേട്ട സഹാബികൾ. ജനങ്ങൾ പ്രവേശിച്ചു, ഫി ഉലായിക്ക, അവരിൽ എന്ന അവരുടെ വിഷയത്തിൽ, സംസാരത്തിൽ പ്രവേശിച്ചു എന്നർത്ഥം. കാല ബഴലുഹും, ഫകാല ബഴലുഹും, അങ്ങനെ പറഞ്ഞു. ബഴലുഹും, അവരിൽ ചിലർ, ഈ സഹാബികളിൽ ചിലർ പറഞ്ഞു. ഇനി ഓരോരുത്തർ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ട അഭിപ്രായം അതിൽ ചിലത്. ഫകാല ബഴലുഹും, സഹാബികളിൽ ചില ആളുകൾ പറഞ്ഞു. ഫലഅല്ലഹും, പിന്നെ അല്ലദീന സ്വാഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലഅല്ലഹും, അവരായേക്കാം. ആരായേക്കാം? ഈ 70,000 ആളുകൾ. അല്ലദീന സ്വാഹിബു, അവർ സഹവസിച്ചവരായേക്കാം. റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതൻ, നബിയെ സഹവസിച്ച ആളുകളായിരിക്കാം എന്നാ സഹാബികളായിരിക്കും. കാരണം ഒരു സഹാബികളാണ്, സഹാബികളാണ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ തന്നെ ആയിരിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. അല്ലദീന സ്വാഹിബു, സ്വാഹിബ യസ്ഹബു എന്നാൽ സഹവസിക്കുക, കൂടെ പോവുക, കൂട്ടുകാരനാവുക എന്നൊക്കെ അർത്ഥം. സാഹിബ്, സഹാബി, സഹാബത്ത്, അതിന്റെ ബഹുവചനാണ്. സ്വാഹിബ എന്നാ സഹവസിച്ചു. അല്ലദീന സ്വാഹിബൂ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനെ സഹവസിച്ച ആളുകൾ, അതായത് സഹാബത്തായിരിക്കാം. ലഅല്ല എന്നാ ആയേക്കാം. ലഅല്ലഹും, അവരായേക്കും. അല്ലദീന സ്വാഹിബൂ റസൂലുള്ളാഹ്, നബിയെ സഹവസിച്ച സഹാബത്തായിരിക്കാം ഈ 70,000 ആളുകൾ. വഖാല ബഅദുഹും, അവരിൽ വേറെ ചില ആളുകൾ പറഞ്ഞു. ഫലഅല്ലഹും അല്ലദീന വുലിദു ഫിൽ ഇസ്ലാം. ഫലഅല്ലഹും, ലഅല്ല ആയേക്കാം. ഹും, അവർ, ആ 70,000 എന്ന് പറഞ്ഞ ആളുകൾ ആയേക്കാം. അല്ലദീന, ഒരു കൂട്ടരായിരിക്കാം. വുലിദു, വലദന, വലദന പ്രസവിച്ചു, ജന്മം നൽകി എന്നാണ്. വുലിദാനന, ജനിച്ചു എന്നാണ്, പ്രസവിക്കപ്പെട്ടു എന്നാണ്. അല്ലദീന വുലിദു, ജനിച്ചവർ, പ്രസവിക്കപ്പെട്ടവർ എന്നാ ജനിച്ചവർ. ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ജനിച്ചവരായിരിക്കാം. ഫലം യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ, ഫലം യുശ്രിക്കു, എന്നിട്ടവർ ശിർക്ക് ചെയ്തിട്ടുമില്ല, പങ്ക് ചേർത്തിട്ടുമില്ല. ബില്ലാഹി, അള്ളാഹുവിൽ ഷൈഅൻ, യാതൊന്നിനെയും. അപ്പൊ ഇസ്ലാമിൽ ജനിക്കുകയും അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്ക് ചേർക്കാതിരിക്കുകയും ചെയ്ത ആളുകളായിരിക്കാം ഈ 70,000 എന്ന് വേറെ ചില ആളുകളെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം അത് രണ്ടും സഹാബത്തിന്റെ അഭിപ്രായം പറയുന്നത്. അപ്പൊ അങ്ങനെ വിചാരണ കൂടാതെ, ശിക്ഷല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവർ ഏറ്റവും നല്ല യോഗ്യന്മാരായ ആളുകളായിരിക്കണം. അപ്പൊ ഒന്ന് സഹാബത്തായിരിക്കും, കാരണം സഹാബത്ത് ആരാണ്? വിശ്വാസികളിൽ ശ്രേഷ്ഠരാണ് സഹാബത്ത്. അതുപോലെ തന്നെ സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായത്തിൽപ്പെട്ട, അല്ലെങ്കിൽ മനുഷ്യരിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ശ്രേഷ്ഠന്മാരാരാണ്? സഹാബത്താണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ സഹാബികളായിരിക്കാമെന്ന് പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം, ഇസ്ലാമിൽ ജനിച്ച് അള്ളാഹുൽ യാതൊന്നും ശിർക്ക് ചെയ്യാത്ത ആളുകൾ, ഇതും സഹാബത്ത് തന്നെ പറയണം. അങ്ങനെ പറയാൻ കാരണം എന്താ? സഹാബികളിൽ അധിക പേരും നേരത്തെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളായിരുന്ന, പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്? ശിർക്കുണ്ടായിട്ടുണ്ട്. അവരാരും ഇസ്ലാമിൽ ജനിച്ചവരല്ല, ഷിർക്കിൽ ജനിച്ച് പിന്നെ ഇസ്ലാമിലേക്ക് വന്നവരാണ്. അപ്പൊ അങ്ങനെ പണ്ട് ഷിർക്ക് പോയി ഷിർക്ക് ചെയ്ത് നമ്മളാരും എന്താകാൻ സാധ്യതയല്ല, ഈ പറഞ്ഞ എഴുപതിനായിരത്തിൽ പെടാൻ സാധ്യതയല്ല. അപ്പൊ പിന്നെ അതാരായിരിക്കും? ഇസ്ലാമിൽ ജനിച്ച് തീരെ ഷിർക്ക് ചെയ്തിട്ടില്ലാത്ത തൗഹീദിന്റെ ആളുകളായിരിക്കും എന്നവരെ പറയപ്പെടുന്നു. ഈ വാങ്ക ഈ ആളുകൾ രണ്ട് അഭിപ്രായങ്ങളല്ല, വേറെയും പല അഭിപ്രായങ്ങളും പറഞ്ഞു. രണ്ടെണ്ണാണ് ഇവിടെ പരാമർശിച്ചത്. കാരണം എന്താ? വദകറു അഷ്യാ, വദകറു അവർ പറഞ്ഞു, അവര് സഹാബത്ത് പറഞ്ഞു. അഷ്യാ എന്നാൽ കാര്യം, വസ്തുത, വസ്തു, പലതും ഉപയോഗിക്കുക. അതിന്റെ ബഹുവചന അഷ്യാ. വദകറു അഷ്യാ, വേറെയും ചില കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നാൽ ഇത് രണ്ടഭിപ്രായമല്ലാത്ത വേറെയും പല അഭിപ്രായങ്ങളും ഈ എഴുപതിനായിരം ആരായിരിക്കും എന്നതിനെക്കുറിച്ച് സഹാബത്ത് രേഖപ്പെടുത്തി. ഇവിടെ രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ള കേട്ടോ. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ആരായിരിക്കും എന്ന് പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫഖറജ അലൈഹിം അവരുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. എന്നാ റൂമിലേക്ക് പോയ നബി എന്ത് ചെയ്തു? ഖറജ അലൈഹിം, റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തു വന്നു. അലൈഹിം അവരുടെ അടുത്തേക്ക് പുറത്തു വന്നു. ഫ അഖ്ബറൂഹു, ഫ എന്നിട്ട് അഖ്ബറു, അഖ്ബറാണാൽ വാർത്ത അറിയിക്കുക, ഖബർ എന്നാൽ വാർത്ത, ന്യൂസ്, അഖ്ബറാണ വാർത്ത പറഞ്ഞു, വിവരം അറിയിച്ചു എന്നാണ്. ഫ അഖ്ബറൂഹു, ഇവരീ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്തു? അഖ്ബറൂ, അവരറിയിച്ചു. ഹു അദ്ദേഹത്തെ, ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം സഹാബത്ത് ആരെ അറിയിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് നിങ്ങളീ പറഞ്ഞ ആളുകളൊന്നല്ല, ആരാണ് ഈ എഴുപതിനായിരം? അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ ഗുണം എന്താണ്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഹും, അവർ, അല്ലദീന ഒരു കൂട്ടരാണ്, ലായസ്തർക്കൂന, ഇവിടെ നേരത്തെ ഈ ഹദീസ് തുടങ്ങിയപ്പോ അവിടെ ഇർത്തഖ എന്ന വാക്ക്, അതിന്റെ ആ പദം അങ്ങനെ വന്നിട്ടുണ്ടോ, എന്താണ് ഹദീസുകളിൽ വന്നത്, അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചാൽ, ഇവിടെ അതിന്റെ മറ്റൊരു പദമാണ് അതേ അർത്ഥത്തിലുള്ള ഇസ്തർക്ക എന്നർത്ഥം, മന്ത്രിക്കാൻ ആവശ്യപ്പെടുക. റഖ എന്നാ മന്ത്രിച്ചു. ഇർത്തഖ അല്ലെങ്കിൽ ഇസ്തർഖ എന്നാൽ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു, വേറൊരാളോട് മന്ത്രി ചേരാൻ വേണ്ടി ആവശ്യപ്പെടുക. ലാ യസ്തർഖൂന, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടാത്തവരാകുന്നു. അപ്പൊ ഒന്നാമത്തെ ഗുണ അതാണ്, നമുക്ക് വിശദീകരിക്കാം. മന്ത്രിക്കൂല എന്നല്ല, പിന്നെന്താണ്? ലായസ്തർക്കൂന, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. വലായക്തവൂന, ഇക്തവാന്നാൽ ഖവാന്നാൽ ഇസ്ലാം, ഖവാ യക്വി എന്നാൽ ചൂട് വെക്കുക, ചൂട് വെക്കുക എന്ന ചികിത്സ നടത്തുക. ഖവാ യക്വി, ചൂട് വെച്ചു. ഇക്തവാന്നാൽ ചൂട് വെക്കാൻ ആവശ്യപ്പെടുക. വലായക്തവൂന, അവർ ചൂടുവെച്ചുള്ള ചികിത്സ നടത്താൻ ആവശ്യപ്പെടുകയില്ല. വലായ തത്വയ്യറൂൻ, ത്വായിർ എന്താ? പക്ഷി. ത്വായിറിന്റെ ബഹുവചനാണെന്ത്? ത്വയിർ, പക്ഷികൾ. തത്വയ്യറ എന്നാൽ പക്ഷികളെ പറത്തി ശകുനം നോക്കുക. തത്വയ്യറ, വലായ തത്വയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരുമാണ്. വഅല റബ്ബിഹിം യതവക്കലൂൻ, നാലാമത്തത് അവർ തവക്കല, യതവക്കലു ഭരമേൽപ്പിക്കുക, തവക്കുലാക്കുക. അവർ ഭരമേൽപ്പിക്കുന്നു ആരുടെ മേൽ? വഅല റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ മേൽ. അവരുടെ റബ്ബിന്റെ മേൽ യത്തവക്കലൂൻ, അവർ തവക്കുലാക്കുകയും ചെയ്യുന്നു. അവിടെ പിന്നെ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്, യത്തവക്കലൂന അലാ റബ്ബിഹിം എന്ന് പറയുന്നത് പകരം അലാ റബ്ബിഹിം യത്തവക്കലൂൻ എന്ന് പറഞ്ഞാൽ മറ്റാരിലും അല്ല പരമേൽപ്പിക്കുന്നത്, ആരിലാണ്? റബ്ബിലാണ് അവർ പരമേൽപ്പിക്കുന്നത്. ഒന്നോട് പറയാ, ഫഅഖ്ബറൂഹു, സഹാബത്ത് നബിയെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും, അവർ, ഈ എഴുപതിനായിരം, വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എഴുപതിനായിരം എന്ന് പറഞ്ഞത് അല്ലദീന, ഒരു കൂട്ടരാണ്. ലാ യസ്തർഖൂന, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. അപ്പൊ കൂട്ടി വായിക്കുമ്പോ പെടുകയില്ല എന്നല്ല, ചേർത്ത് പറയണത് അല്ലദീന ലാ യസ്തർഖൂൻ, മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടാത്തവരാകുന്നു ഹും, അവർ. വലായക്തവൂന, അവർ ചൂടുവെക്കാൻ, ചൂടുവെച്ചുള്ള ചികിത്സ നടത്താൻ ആവശ്യപ്പെടുകയില്ല. ഇതും അല്ലതിനേക്ക് ചേർത്ത് പറയുമ്പോൾ കിട്ടൂ, ആവശ്യപ്പെടാത്തവരാകുന്നു അവർ. വലായ തത്വയ്യറൂൻ, തത്വയ്യറ എന്ന ശകുനം നോക്കി, വലായ തത്വയ്യറൂൻ, അവർ ശകുനം നോക്കുകയില്ല എന്ന അല്ലദീന ലായ തത്വയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരാണ്. വലാ റബ്ബിഹിം യത്തവക്കലൂൻ, തവക്കല പരമേൽപ്പിച്ചു. വാല റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ മേൽ, യത്തവക്കലൂൻ, പരമേൽപ്പിക്കുന്ന അല്ലദീന, ഒരു കൂട്ടം ആളുകളുമാകുന്നു. അപ്പൊ നാല് വിശേഷണം അവിടെ പറഞ്ഞത്, ഒന്ന് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്, ചൂടുവെച്ചുള്ള ചികിത്സ നടത്താൻ ആവശ്യപ്പെടാത്തവരാണ്, ശകുനം നോക്കാത്തവരാണ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാകുന്നു. ഈ നാല് ഗുണവിശേഷണങ്ങളുള്ള ആളുകളാരോ അവരാണ് വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സംഭവത്തിന്റെ ചുരുക്കം എടുത്ത് കിട്ടിയോ? ഏത്? നേരത്തെ പറഞ്ഞ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്ത് ചെയ്തു? അയാൾക്ക് കിട്ടിയ ഹദീസ് അനുസരിച്ച് അയാൾ അമൽ ചെയ്തു. അതെന്താ ഹദീസ്? ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ വഹുമ, കണ്ണേറും വിഷബാധക്കും അല്ലാതെ ചികിത്സയില്ല, റുഖിയയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലാ പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രമേ മന്ത്രിക്കാൻ പാടുള്ളൂ എന്നല്ല, മന്ത്രത്തിൽ ഏറ്റവും അധികം ഫലം ചെയ്യുക എന്താണ്? കണ്ണേറും വിഷബാധയുമാണ് എന്നാണ് അതിനെ അലുസുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം മറ്റ് ഹദീസുകൾ അതിനെ ബലപ്പെടുത്തുന്നു, അല്ലാതെ ഇതിനെണ്ടേ മന്ത്രമുള്ളൂ എന്നല്ല. അപ്പോ അയാൾക്ക് കിട്ടിയ ഹദീസ് അനുസരിച്ച് ഇയാൾക്ക് വിഷബാധ എന്തോ കടിച്ചപ്പോ അയാൾ എന്ത് ചെയ്തു? മന്ത്രം നടത്തി. അപ്പോ സയ്യിദ് ഇബ്നു ജുബൈർ വിശദീകരിച്ചു കൊടുക്കാൻ എന്ത്? എന്നാൽ ഞങ്ങളോട് പിന്നെ ഷാബി ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, അവിടെ നമ്മളെ വിഷയത്തിന്റെ ആദ്യം പറഞ്ഞു വെച്ചിട്ടുള്ള ബന്ധം എന്താണ്? എന്താ? അല്ല, ആദ്യം പറഞ്ഞ വിഷയം തമ്മിൽ ഒന്നെന്താ? മറ്റേയാളെന്ത് ചെയ്തു? ഒരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ ഇർത്തക എന്നുള്ള വാക്ക് ശരിക്കും മനസ്സിലാക്കണം. ഞാൻ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിച്ചു എന്നല്ല, മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ മന്ത്രം നടത്തി. അപ്പോ ഇയാൾ പറഞ്ഞു കൊടുക്കാൻ, ഇബ്നു അബ്ബാസിൽ നിന്ന് ഇങ്ങനെ ഹദീസ് കിട്ടിയിട്ടുണ്ട്. എന്താ? നാല് കാര്യം പറഞ്ഞാൽ ഒന്നെന്താ? മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടരാണ്. അതിൽ നാല് ഗുണങ്ങളിൽ ഒന്ന് ഇതാണ്. വിഷയപ്പെടുത്തോ? അപ്പൊ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല. മറ്റേയാൾ എന്താ പറഞ്ഞത് കേട്ടപ്പോ? ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റുഖിയ മറ്റൊരാളോട് ആവശ്യപ്പെട്ടപ്പോ ഈ ഹദീസ് അനുസരിച്ചാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്ത് പറഞ്ഞു? കേട്ടതനുസരിച്ച് പ്രവർത്തിച്ചവൻ അഹ്സന. ആ കിട്ടിയ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചു. ഇത് ചെയ്ത് ശരിയായില്ല, നീ മന്ത്രിച്ചത് പറ്റിയില്ല, അത് ചെയ്യരുതായിരുന്നു എന്നല്ല. എന്നാൽ അതിനേക്കാൾ ഗുണകരമായത് മന്ത്രം വേറൊരാളോട് നടത്താൻ ആവശ്യപ്പെടാതിരിക്കലായിരുന്നു എന്ന് പഠിച്ചു കൊടുക്കാൻ. അപ്പൊ മന്ത്രമല്ലാന്നല്ല, മന്ത്രമുണ്ട്. മന്ത്രത്തിൽ ഏറ്റവും ഗുണകരവും ഏറ്റവും ശ്രേഷ്ഠവും എന്താണ്? സ്വയം മന്ത്രിക്കലാണ്. വേറൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടാതിരിക്കുക, അതാണ് പഠിപ്പിക്കുന്നത്. ഇനി എന്റെ ബാക്കി കാര്യം പറയാം. ഇവിടെ ഒന്നാമത് പറഞ്ഞ ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ മന്ത്രം നടത്തുമ്പോൾ മന്ത്രത്തിന് വിധേയനാകുന്നവന്റെ മനസ്സ് മന്ത്രം നടത്തുന്ന ആളിലേക്കും വേറെ ആളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ നടത്തി തരുന്ന ആളിലേക്കും ആ മന്ത്രത്തിലേക്കും അയാളുടെ മനസ്സ് എന്ത് ചെയ്യുന്നു, കൂടുതൽ ചായുന്നു. ഒരു ഇതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഫലം കിട്ടി, ഗുണം കിട്ടി, റുഖിയെക്കുറിച്ചൊരു ചായവുണ്ടാവും, അല്ലെങ്കിൽ അതിലേക്ക് താല്പര്യം ഉണ്ടാവും. ചിലപ്പോ ശരിയായ വിശ്വാസം ഇല്ലാത്തവൻ എന്തുണ്ടായിത്തീരും, ഈ നടത്തിയ ആളുടെ എന്തെങ്കിലും ഒരു ഗുണയിലുണ്ടോ എന്നൊരു തോന്നലും അയാൾക്കുണ്ടാവും. ഇപ്പൊ ഈ അടുത്ത് എന്റെ നാട്ടില് എന്റെ വാപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു എന്റെ നാട്ടിൽ തന്നെയുള്ള വേറൊരു പ്രായം ചെന്ന ഉമ്മന മെഡിക്കൽ കോളേജിൽ നിന്ന് കുറെ അഡ്മിറ്റ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്ത് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു. വീണ്ടും സുഖമില്ലാതായപ്പോ ഈ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, വേറെ ഹോസ്പിറ്റലും ശരി. അപ്പൊ ഭക്ഷണം ഒന്നും ഇറങ്ങില്ല, പൈപ്പ് ഇടാൻ, ഭക്ഷണത്തിന് കുയലിടാൻ വേണ്ടിയിട്ട് അതിന് പോലും കഴിയില്ല, അന്നനാളം ഒട്ടിപ്പോയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അങ്ങനെ തിരിച്ച് അത് പൈപ്പ് ഇടണമെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോകണം, മെഡിക്കൽ പോയി തന്നെ കൊണ്ടുപോകണമെന്നാണ്. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഉമ്മന്റെ മകനെ കണ്ടു, എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പൊ ഞാൻ എന്തായി ഉമ്മക്ക് എങ്ങനെ ഉണ്ട് സുഖം വെച്ചപ്പോ, അൽഹംദുലില്ല യാതൊരു കുഴപ്പമില്ല. എന്താണ്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി, നിങ്ങൾ കോളേജ് തന്നെ കൊണ്ടുപോകുന്നപ്പോ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇന്നെ തങ്ങളെ മൂലിയാരെ വിളിച്ചു. അപ്പൊ അയാൾ നിങ്ങളിവിടെ വരിയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് യാസീനും വേറെന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ പിന്നെ മന്ത്രിക്കാനും വേറെന്തൊക്കെ ദിക്കറൊക്കെ പറഞ്ഞെടുത്തു. അങ്ങനെ സുഖപ്പെട്ടു. അവര് പറഞ്ഞ എന്താ അന്നനാളം ഒട്ടിപ്പോയിട്ടുണ്ട്, യാതൊരു രക്ഷയില്ല എന്നാണ്. അപ്പൊ 22 ദിവസമുള്ള ഒരു ഭക്ഷണം കഴിക്കാതെ നിന്നിട്ടുണ്ട്. ഇപ്പോ എന്ത് ചെയ്തു, ഒരു ഓപ്പറേഷൻ വേണ്ട, ഒരു പൈപ്പുമില്ല, ബിരിയാണി അടക്കം കഴിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതാണ് എന്താണ് മന്ത്രത്തിന്റെ ഫലം മെച്ചെന്ന്. എന്തോ ഒരു സുഖമല്ലാത്തൊരു വാക്കിന് ഞാൻ പറഞ്ഞ അപ്പൂപ്പർ പറഞ്ഞു, അള്ളാഹുവിന്റെ ശക്തിയെ പടച്ചവനാണ് സുഖപ്പെടുത്തിയത്. അപ്പൊ ആ ശരിയാ, അതാണ് അള്ളാഹിന്റെ കഴിവുകൊണ്ടാണ് സുഖപ്പെട്ടത് എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ കാരണം എന്താ, ഓന്റെ മനസ്സിലേക്ക് ആദ്യം പോയതെന്താ, 22 ദിവസം കോളേജിൽ പട്ടിണി കിടന്നു, ഉമ്മനെ പട്ടിണി കിട്ടിയ വലിയ അബദ്ധായിപ്പോയി എന്നാണ് അവന് പറയുന്നത്. അപ്പൊ അത്രയും വലിയൊരു വിഷമത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഈ മന്ത്രം കൊണ്ട് പടച്ചവൻ സുഖപ്പെടുത്തി എന്നല്ല അവന്റെ ധാരണ പോകുന്നത്. ആ മന്ത്രിച്ചു കൊടുത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞു കൊടുത്ത ഈ തങ്ങളെ, ഈ മുസ്ലിയാർ, ഒരു പേര് കേട്ട ഈ വാദനൊക്കെ അവസാനം പ്രാർത്ഥന ഇതിൽ പങ്കെടുക്കുന്ന ഒരു അറിയപ്പെട്ട ആളുകൂടിയാണ്. അപ്പൊ അയാളുടെ ഒരു ഗുണം കൂടി അത് കിട്ടി എന്നാ തോന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് മന്ത്രത്തിലേക്കും മന്ത്രിച്ച ആളിലേക്കും എന്ത് ചെയ്യും, മനസ്സ് ചായും. അപ്പൊ ശരിക്കും അള്ളാഹുവിന്റെ തവക്കുലിന്റെ എന്താണ്, അള്ളാഹുവിനെ വിട്ട് ഇങ്ങോട്ട് ചായുക, അള്ളാഹു അല്ലാത്തവരിലേക്ക് ചായുക, അത് ചുരുക്കല്ലെങ്കിൽ പോലും എന്താണ് ഒരു ആ അവലംബിക്കുക എന്നതിൽ ഒരു മാറ്റം വരുന്നു. തവക്കൽ നഷ്ടപ്പെടില്ല, അതിന്റെ പൂർണ്ണതയിൽ കുറവ് വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ലാ യസ്തർ കൂൻ എന്നതിനെ പണ്ഡിതന്മാർ ഈ അർത്ഥത്തിൽ വിശദീകരിച്ചത്. ഇനി ക്രിയസമയം ഇവിടെ ലാ യർക്കൂൻ, ഈ ഹദീസിൽ എന്താണുള്ളത്, ലാ യസ്തർ കൂന, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് എന്നാണ്. എന്നാൽ ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, മന്ത്രിക്കാത്തവരാണ് എന്ന് പറയും. എല്ലാ റിപ്പോർട്ടുകളിലും ഉള്ളത് ലാ യസ്തർ കൂന എന്നാണ്. എന്നാൽ ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ സഹീഹിൽ തന്നെ, സഹീഹ് മുസ്ലിമിൽ തന്നെ ലാ യർക്കൂന എന്നുണ്ട്. അപ്പൊ എന്താകും അർത്ഥം, മന്ത്രിക്കാത്തവരാണ്. അത് പിടിച്ചിട്ടാണെന്ന് നമ്മളാണ് ചില ആളുകൾ യർക്കൂന എന്നതിനും യസ്തർക്കൂന എന്നതിനും ഒരുപോലെ അർത്ഥം പറയുന്നു. അപ്പൊ കണ്ടോ, മന്ത്രിക്കാത്തവരാണ് വിചാരണ കൂടാതെ സ്വർഗത്ത് പോകുന്ന ആളുകൾ, അതുകൊണ്ട് മന്ത്രിക്കേണ്ടതില്ല. ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് കാരപ്പറമ്പിലുള്ള ഒരു പള്ളിയിൽ സുബൈക്കേശം ഒരാൾ നടത്തിയ, ഞായറാഴ്ച നടത്തിയ ക്ലാസ്സിൽ അവിടെ വിശദീകരിച്ചത് കഴിഞ്ഞ ആഴ്ച, അതിന്റെ അഞ്ഞൂറ്റി അവിടെ ക്ലാസ് എത്തിയ ആൾ വിശദീകരിച്ചത് ഈ പിന്നെ തവക്കുലിന്റെ ഹദീസ് ഓതി, തവക്കുലിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് മന്ത്രം നടത്തിക്കൊടുക്കാത്തവർ, മന്ത്രം നടത്താത്തവർ എന്നുള്ള കോലത്തിൽ വിശദീകരിച്ചു. അപ്പൊ എന്താ, അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. അവിടെ മന്ത്രം നടത്തുന്നതിനെയല്ല, പിന്നെന്തിനാണ് മന്ത്രിക്കാൻ വേറൊരാളോട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. ഇനി ലാ യർക്കൂൻ എന്ന റിപ്പോർട്ട് മുസ്ലിമിലുണ്ട്, ശരിയാണ്. പക്ഷേ മറ്റെല്ലാ റിപ്പോർട്ടുകളിലും എന്താണുള്ളത്, ലാ യസ്തർ കൂന, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് എന്നാണ്. അപ്പൊ ഏത് സ്വീകരിക്കണം, ഏത് സ്വീകരിക്കണം, ലാ യസ്തർ കൂന എന്ന റിവായത്ത് അതാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ മന്ത്രിക്കാത്തവർ എന്നല്ല, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ. ഇനി ആ ലാ യർക്കൂന എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നുള്ളത് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് വിശദീകരിക്കാം. and
الحمد لله وصلى الله على محمد الذي بلغ الرسالة وأدلى الأمانة صلى الله عليه وسلم നമ്മൾ പറഞ്ഞത് ലാ യസ്തർഖൂൻ എന്ന ആ ഹദീസിന്റെ ഭാഗത്തെ സംബന്ധിച്ചാണ്. അതിൽ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ലാ യർഖൂൻ മന്ത്രിക്കാത്തവർ എന്നുണ്ട് എന്ന് വന്നു പറഞ്ഞു. എന്നാൽ ലാ യർഖൂൻ എന്നതിനെ സംബന്ധിച്ച് ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത് ഫഹാദ ഖലത് വഹുവ ലഫ്ളുൻ ഷാദ്ദുൻ. ലാ യർഖൂൻ എന്നത് ഖലത്തുൻ, അത് പിഴവാണ്, തെറ്റാണ്. വഹുവ ലഫ്ളുൻ ഷാദ്ദുൻ, ഷാദ്ദായ വാക്കാണ്. ഷാദനാൽ അപൂർവമായത്, വിരളമായത് എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. ഇവിടെ ഹദീസിന്റെ സാങ്കേതിക ഭാഷ അനുസരിച്ച് പറഞ്ഞാൽ സ്വഹീഹായി വന്നിട്ടുള്ള സനദൊക്കെ ശരിയായി വന്ന റിപ്പോർട്ടുകൾ, പക്ഷെ അതിൽ കൂടുതലായി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സഹീഹായി വന്നിട്ടുള്ള റിപ്പോർട്ടിന് എതിരായി വന്ന റിപ്പോർട്ട്. ബുഖാരിന്റെ ഹദീസുണ്ട്, മുസ്ലിമിന്റെ ഹദീസുണ്ട്, രണ്ടും എന്താണ്, സ്വഹീഹാണ്. പക്ഷെ അതിൽ ഇങ്ങനെ നോക്കിയാൽ മുസ്ലിമിന്റെ ഹദീസിനേക്കാൾ കൂടുതൽ ഏറ്റവും പ്രബലമായി കണക്കാക്കുന്നത് എന്താ, ബുഖാരിന്റെ ഹദീസാണ്. ബുഖാരിന്റെ ഹദീസിൽ എന്താണുള്ളത്? ലാ യസ്തർഖൂനാണ്. അപ്പൊ അതിനെതിരാണ് എന്ത്, ലാ യർഖൂനാന്നുള്ളത്. ഇനി മറ്റ് ഹദീസുകൾ വെച്ചാൽ ഏത് റിവായത്ത് നോക്കിയാലും ഈ ഒറ്റ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ മാത്രമേ ഇതുള്ളൂ, ലാ യർഖൂന എന്നതുള്ളൂ. അപ്പൊ ആ ഏറ്റവും പ്രബലമായ റിപ്പോർട്ടിന് എതിരാകുന്ന രീതിയിൽ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് ഹാദിഹി സിയാദ വഹ്മു മിന റാവി, ലാ യർഖൂന എന്ന ഈ വർദ്ധനവ് അത് റിപ്പോർട്ടറിൽ സംഭവിച്ച ഒരു ധാരണ പിശകാണ് എന്നാൽ അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ വാക്കാണ്. ഇനി കിതാബ് തൗഹീദിന്റെ തന്നെ അൽ ഫതഹുൽ മജീദ് എന്ന് പറയുന്ന മറ്റൊരു വിശദീകരണമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് പിന്നെ ഇതേപോലെ ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നതാണ്. ഇതിനെ ഈ റിപ്പോർട്ടല്ല, ലാ യർഖൂന എന്നതല്ല, പിന്നെന്താണ്, ലാ യസ്തർഖൂൻ എന്ന റിപ്പോർട്ടാണ് സ്വീകരിക്കേണ്ടത് എന്ന്. അപ്പൊ അങ്ങനെ പല പണ്ഡിതന്മാരും ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്, ലാ യർഖൂൻ എന്നതല്ല, ലാ യസ്തർഖൂൻ. അപ്പോൾ ഷാദ്ദാണ് അല്ലെങ്കിൽ പിഴവാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ധാരണപ്പശകാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ചില പണ്ഡിതന്മാർ പിന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിനെ തള്ളേണ്ടതില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചതും കാണാം. പക്ഷെ ഇവിടെ ഭൂരിഭാഗം പണ്ഡിതന്മാരും എന്താ പറയണത്, ലാ യസ്തർഖൂൻ എന്ന റിപ്പോർട്ടാണ് ശരിയായിട്ടുള്ളത് എന്നാണ്. അപ്പൊ നമുക്കത് അതാണ് സ്വീകരിക്കാൻ ഏറ്റവും പിന്നെ ഹഖിനോട് യോജിക്കുന്നത്. ഇനി മറ്റ് ഹദീസുകൾ പരിശോധിച്ചാൽ ഇവിടെ ലാ യർഖൂന എന്നാണെങ്കിൽ മന്ത്രിക്കാത്തവർ എന്ന് പറയുമ്പോൾ മന്ത്രം എന്ന് പറയുന്നത് തവക്കുലിന്റെ പൂർണ്ണതക്ക് അല്ലെങ്കിൽ തൗഹീദിന്റെ ഹഖീഖത്ത് യാഥാർത്ഥ്യമാക്കുക എന്നതിന് എതിരാകും എന്ന് പറയേണ്ടി വരും. അങ്ങനാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അതിൽ പെടൂല. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം മന്ത്രിച്ചിട്ടുണ്ട്. പിന്നെ ഹസൻ ഹുസൈൻ എന്നിവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രം നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. മരണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്.
മന്ത്രിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെട്ടുകൂടെ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ കാണാം. അപ്പോൾ മന്ത്രം തന്നെ ഈ തൗഹീദിന്റെ ഹക്കീഖത്തിന് അതിന്റെ പൂർണ്ണതയ്ക്ക് എതിരാണെങ്കിൽ മനുഷ്യരിൽ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി പോലും എന്തിൽ പെടൂല, ഈ വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെടുകയില്ല എന്ന് പറയേണ്ടി വരും. അപ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ പറഞ്ഞതൊക്കെ പ്രവാചകൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മന്ത്രിക്കാത്തവർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇനി മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യഘട്ടത്തിൽ വിലക്കി, നിരോധിച്ചു, പിന്നെ അനുവദിച്ചു. അപ്പൊ ആ സന്ദർഭത്തിൽ ആളുകൾ നബിയോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയിൽ കാണാം, മനിസ്തതാ മിൻകും അയ്യംഫഅഹു ഫല്യംഫഅഹു, നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ സഹോദരന് ഉപകാരം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഫല്യംഫഅഹു, അവൻ തന്റെ സഹോദരന് ഉപകാരം ചെയ്യട്ടെ. ഇതെന്തിനെ കുറിച്ചാ? ഒരണ്ടായി കൊടുക്കണെ കുറിച്ചോ അല്ലെങ്കിൽ ചുവടേറ്റി കൊടുക്കണെ കുറിച്ചോ കയ്യൊഴിച്ചു കൊടുക്കണെ കുറിച്ചോ അല്ല പറഞ്ഞത്, പിന്നെന്താണ്? മന്ത്രിച്ചു കൊടുക്കണതിനെ കുറിച്ചാണ്. അപ്പൊ മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരാൾക്ക് ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്താണ്, ഒരു മംഫാക്സ്, ഒരു ഉപകാരമാണ്, അത് ചെയ്യട്ടെ. അപ്പൊ അതൊരു മോശപ്പെട്ട സംഗതിയാണെങ്കിൽ നബി എന്ത് പറയില്ല, ഇതിനൊരു മംഫായത്തായി പറയില്ല, അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയുകയുമില്ല. അതേപോലെ ആളുകൾ നബിയോട് വന്ന്, നബിയെ ഞങ്ങൾക്ക് ഇന്ന മന്ത്രണ്ട്, ഇന്നതിനുള്ള എന്നെ മന്ത്രണ്ട്, ഇന്നതിനുള്ള എന്നെ മന്ത്രണ്ട്, ഇങ്ങനെ പലരും പല സന്ദർഭത്തിൽ നബിസ്വലമിനോട് പറഞ്ഞപ്പോൾ നബി അവരോട് പറഞ്ഞെന്താ, നിങ്ങളെ മന്ത്രം എനിക്ക് കാണിച്ചു തരൂ. ആയിരുന്നു അലയ്യ റുഖാം, നിങ്ങളുടെ മന്ത്രം എനിക്ക് കാണിച്ചു തരൂ. അങ്ങനെ അവർ നബിന്റെ മുമ്പിൽ ഈ മന്ത്രം എന്താണ് എന്നുള്ളത് അവർ നബിസ്വലമിനോട് കാണിച്ചു കൊടുക്കും. അപ്പൊ ലാ ബഅസ ബിർ റുഖാ മാലം യകുൻ ശിർക്കൻ, ഇമാം മുസ്ലിമിന്റെ സഹീഹ് റിപ്പോർട്ടാണ്. മന്ത്രത്തിന് യാതൊരു തകരാറുമില്ല, മന്ത്രം കൊണ്ട് യാതൊരു ബഹസും ഒരു തകരാറും ഒരു കുഴപ്പവുമില്ല. മാലം യക്കുൻ ശിർക്കൻ, അത് ശിർക്കാകാത്ത കാലത്തോളം. അപ്പൊ ശിർക്കല്ലാത്ത മന്ത്രം നടത്താം, ശിർക്കല്ലാത്ത മന്ത്രം കൊണ്ട് യാതൊരു കുഴപ്പവും തകരാറുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായും കാണാം. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, മന്ത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പിന്നെ മന്ത്രിക്കുന്ന ആളുകൾ ആണ് ഈ പറഞ്ഞ 70,000 എന്നത് നബി പറഞ്ഞതല്ല, മറിച്ച് എന്താണ്, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ആവർത്തിക്കുകയാണ്, മന്ത്രത്തിൽ ഏറ്റവും അഫ്ലലായത്, ഏറ്റവും ഫലം ചെയ്യുന്നത് അതെന്താണ്, സ്വയം അവനവൻ അവനവൻ മന്ത്രിക്കുക എന്നതാണ്. അപ്പൊ ഇവിടെ വേറൊരുത്തരോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഈ മനസ്സിന്റെ ചായ്വ് മന്ത്രം നടത്തുന്നവനിലേക്കും മന്ത്രത്തിലേക്കും ഉണ്ടായിത്തീരുന്നു. കാരണം അതൊരു മനസ്സുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മന്ത്രം എന്ന് പറഞ്ഞാൽ അത് രോഗശമന പ്രാർത്ഥനയാണ്, അങ്ങനെയാണല്ലോ അല്ലേ, മറ്റേ വലിയ പണ്ഡിതന്മാരിറക്കിയ പണ്ഡിത സഭന്റെ പേരിലിറക്കിയ പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകത്തിലും പ്രബന്ധത്തിലും പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞെന്താ, റുഖിയ എന്ന് പറഞ്ഞാൽ അത് രോഗശമന പ്രാർത്ഥന. പ്രാർത്ഥന പലതരമുണ്ട്, എമർജൻസി ഘട്ടത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, സാധാ നിലക്കുള്ള പ്രാർത്ഥനയുണ്ട്, പിന്നെ രോഗശമനം കിട്ടാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. ആ രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ത്, റുഖിയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തർത്ഥം കൊടുക്കണം, ലായർക്കൂന. ഇവര് പറയുന്നവർ ലായർക്കൂന എന്നുണ്ട്, അല്ലെങ്കിൽ ലായസ്തർക്കൂന എന്നാൽ ലായർക്കൂന എന്നുള്ള അർത്ഥമാണ് എങ്കിൽ അവർ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാണ്. മനസ്സിലെ, മന്ത്രം തന്നാൽ എന്ത്, രോഗശമനത്തിനുള്ള പ്രാർത്ഥന. അപ്പൊ ലായർക്കൂന, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാണ് നേരത്തെ പറഞ്ഞൂടെ ബലവാദപ്രകാരം. അങ്ങനെ അർത്ഥം പറയുമ്പോൾ എന്തായി, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാത്തവരാണ് ഈ ആളുകൾ. അപ്പൊ ഇപ്പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യരുത്, രോഗം ഉണ്ടായാലും ഉണ്ടാകാതെ തൊള്ള കൂട്ടി കുത്തിരിക്കുക, തൊള്ളയും പൂട്ടുക, മനസ്സും പൂട്ടുക. കാരണം പ്രാർത്ഥന എന്നാൽ തൊള്ളോണ്ട് മാത്രമല്ലേ, തൊള്ളോട് പറയാൻ പറ്റാത്തവരെന്താ മനസ്സിന്ന്, ഇനി പറഞ്ഞോളൂ, തൊള്ളോണ്ട് പറയാൻ പറ്റുന്നവന്റെ മനസ്സിന് വിചാരിച്ചാൽ മനസ്സിന്റെ തേട്ടം അതെന്താ പ്രാർത്ഥന. അപ്പൊ തൊള്ളയും മനസ്സുമൊക്കെ പൂട്ടി ഒരു ശമനത്തിന് വേണ്ടിയും ദ്വാ ചെയ്യാത്തവൻ ആണ് ഈ പറഞ്ഞ എഴുതനായത് പെടുക എന്ന് പറയേണ്ടി വരും. അതോ തനി പൊട്ടപ്പോയത്താൻ. ഇനി രണ്ടാമത്തത് എന്താണ്, ഇത് റുഖിയനെ കുറിച്ച് വേറെ ശേഷം വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിന്റെ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ ലായർഖൂൻ ലായസ്തർഖൂൻ
ഉണ്ട്. ചികിത്സ ഖുറാൻ കൊണ്ട് ചികിത്സിക്കാം, കിതാബ് കൊണ്ട് ചികിത്സിക്കാനല്ലേ. ബലിവർണവാദം ശരിയല്ല, അത്ര തന്നത്. ഇനി രണ്ടാമത്തത് എന്താ? വലായക്തവൂൻ, പിന്നെ ചൂടുവെക്കാൻ ആവശ്യപ്പെടാത്ത ചൂടുവെച്ചുള്ള ചികിത്സ. ശരീരത്തിന്റെ ഭാഗങ്ങൾ വേദനയെ പറ്റുണ്ടാകുന്നത് ചൂടുവെച്ച് എന്ത് ചെയ്യുക? ചികിത്സ നടത്തുക. അപ്പോ ആ ചികിത്സ പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ടോ? വിലക്കിയിട്ടില്ല. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. ഇനിയിവിടെ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, യക്തവൂൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചൂടുവെക്കാത്തവർ എന്നർത്ഥം പറയാറുണ്ട്. പക്ഷെ പല പണ്ഡിതന്മാരും ഇവിടെ ലാ യക്തവൂൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇർത്തഖ എന്നതിനെന്തർത്ഥം പറഞ്ഞു, ഇഫ്താല വസനാകുമ്പോ മന്ത്രിക്കുക എന്നല്ല, പിന്നെന്താ മന്ത്രിക്കാൻ ആവശ്യപ്പെടുക. അതുപോലെ ഇവിടെ കവാ എന്ന് പറഞ്ഞാൽ ചൂടുവെച്ചു എന്നാണ്. ഇക്തവ എന്ന് പറയുമ്പോൾ ഇഫ്താല വസനായി. അപ്പൊ എന്തായി? ചൂടുവെക്കാൻ ആവശ്യപ്പെടുക എന്നായി. അപ്പൊ അവിടെ ഇവിടെ ലാ യക്തവൂൻ എന്ന് പറഞ്ഞാൽ ചൂടുവെക്കാത്തവർ എന്നല്ല, ചൂടുവെക്കാൻ ചൂടുവെച്ച് തരാൻ വേറൊരുത്തിനോട് ആവശ്യപ്പെടാം. ചൂടുവെക്കാൻ ചൂടുവെക്കുക എന്നൊരു ചികിത്സാ രീതിയാണ്, അത് ചെയ്യാൻ മറ്റൊരുത്തിനോട് ആവശ്യപ്പെടാത്തവർ. ഇത് പിന്നെ കിതാബ് തൗഹീദിന്റെ ഷർഹായ ഫത്വുൽ മജീദിൽ അബ്ദുറഹ്മാൻ അൽ ഷെയ്ഖ് അദ്ദേഹം പറയുന്നത് കാണാം. ലാ യക്തവൂന എന്ന് പറഞ്ഞാൽ ലാ യത്ലുബൂന മിൻ അഹദിൻ അയ് യക്വിയഹും. ലാ യത്ലുബൂന മിൻ അഹദിൻ അല്ല, ഫത്വുൽ മജീദിലല്ല ഇത്, പിന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ അൽ ഖൗലുൽ മുഫീദ് പറയാണ്. ലാ യക്തവൂന എന്ന് പറഞ്ഞാൽ ലാ യത്ലുബൂന, അവർ ആവശ്യപ്പെടുകയില്ല, മിൻ അഹദിൻ, ഒരാളോടും, അയ് യക്വിയഹും, അവർക്ക് ചൂടുവെച്ചുള്ള ചികിത്സ നടത്താൻ. പറഞ്ഞേ ചൂടുവെക്കാത്തവർ എന്നല്ല, നേരത്തെ പറഞ്ഞ മന്ത്രിക്കാത്തവർ എന്നല്ല, അതുപോലെ ഇവിടെയും ചൂടുവെക്കാത്തവർ എന്നല്ല, ചൂടുവെച്ച് ചികിത്സ നടത്തി തരാൻ മറ്റൊരാളോടും ആവശ്യപ്പെടാത്തവർ. ഇനി ഫത്വുൽ മജീദിൽ അബ്ദുറഹ്മാൻ അൽ ഷെയ്ഖ് അദ്ദേഹം പറയുന്നത് ലാ യസ്അലൂന ഗൈറഹും അയ് യക്വിയഹും കമാ ലാ യസ്അലൂന അയ് യർഖിയഹും. എന്താണ് ലാ യസ്അലൂന ഗൈറഹും? മറ്റാരോടും അവർ ചോദിക്കുകയില്ല, അയ് യക്വിയഹും, അവർക്ക് ചൂടുവെച്ചുള്ള ചികിത്സ നടത്താൻ. കമാലാ യസ്അലൂന, അവർ ചോദിക്കാത്തതുപോലെ, അയ് യർഖിയഹും, അവർക്ക് മന്ത്രിച്ചു തരാൻ. അപ്പൊ മന്ത്രിക്കാത്തവർ രണ്ടും കിട്ടിയിരുന്നു, മന്ത്രിച്ചു തരാൻ മറ്റുള്ളവരോട് ചോദിക്കാത്തതുപോലെ ചൂടുവെച്ചു തരാൻ മറ്റുള്ളവരോട് ചോദിക്കാത്തവരാകുന്നു ഇവർ. അപ്പൊ ഇതെന്താ? ആ ചികിത്സ നടത്തുന്നതേ അല്ല, അത് മറ്റൊരാളോട് ആവശ്യപ്പെടലാണ് ഇവിടെ വിഷയം. വലായക്തവൂൻ, അപ്പൊ ചികിത്സ ചൂടുവെച്ചുള്ള ചികിത്സ നടത്തുക എന്നുള്ളത് എന്താണ്? അനുവദനീയമാണ്, ഇതും അനുവദനീയമല്ല, നബി വിലക്കി എന്നുള്ളവർക്ക് പറയാറുണ്ട്. പക്ഷെ അനുവദനീയമാണ്. ഇവിടെ ചെയ്ത് പറയണ്ടോ? അന്നഹു മഅദൂനുൻ ബിഹി ശർഅൻ, മതപരമായി ചൂടുവെക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതാണ്. ലാക്കിൻ ഫീഹി കറാഹ, അനുവദിച്ച വിഷയമാണ്, എന്നാൽ അതിനെന്തുണ്ട്? കറാഹത്തുണ്ട്. അപ്പൊ ഹറാമായ സംഗതി അല്ല അർത്ഥം. കാരണം എന്താ? ഹദീസുകളിൽ നമുക്ക് കാണാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅസ ഇല ഉബൈ ഇബ്നു കഅബിൻ തബീബൻ, ഉബൈ ഇബ്നു കഅബ് എന്ന പ്രസിദ്ധ ഖാരിയന്റെ അടുക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഡോക്ടറെ, ഒരു ചികിത്സിക്കുന്ന ആളെ അയച്ചു. ഫഖതലഹു ഇർഖൻ ഫഖവാഹു, അങ്ങനെ ഈ വൈദ്യൻ എന്ത് ചെയ്തു? ഉബൈ ഇബ്നു കഅബിന്റെ ഒരു ഞരമ്പ് മുറിച്ച് അവിടെ ചൂടുവെച്ച് ചികിത്സ നടത്തി. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ എന്താ? ചൂടുവെക്കുക എന്നുള്ളത് നബി വിലക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ഇവിടെ നബി അങ്ങനെ ഒരു വൈദ്യനെ അയക്കൂല. ഈ സഹാബി ഉബൈ ഇബ്നു കഅബ് അത് ആ ചികിത്സ നടത്താൻ അനുവദിക്കുകയുമില്ല. ഇനി അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുന്നു, എനിക്ക് കുവീത്തു, എനിക്ക് ചൂടുവെച്ചുള്ള ചികിത്സ നടത്തപ്പെട്ടു. മിൻ റാത്തിൽ ജംബി, പിന്നെ വാദ രോഗം അല്ലെങ്കിൽ പക്ഷാഘാതം പിടിപെട്ടുകൊണ്ട്. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യുൻ, അത് നിങ്ങളെ കിതാബിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നവനായിരിക്കെ എന്ത് ചെയ്തു? എനിക്ക് പക്ഷാഘാതം പിടിപെട്ട് എന്ത് ചെയ്തു? ചൂടുവെച്ചുള്ള ചികിത്സ നടത്തിയിട്ടുണ്ട്. ഇതും ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ എന്ത് മനസ്സിലായി? ഒന്ന് നബി പറഞ്ഞയച്ചത്, മറ്റൊന്ന് അവിടെ നബി ജീവിച്ചിരിക്കേ എന്ന് പറയാൻ കാരണം എന്താ?
ചൂടുവെച്ചുള്ള ചികിത്സ നടത്തുക എന്നുള്ളത് തെറ്റാണ് എന്നാരും മനസ്സിലാക്കേണ്ടതില്ല. അതിനാണ് നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്നുള്ളത്. ഇനി പറയുന്നതാരാ? അനസ് മാലിക് റളിയല്ലാഹു അൻഹു. 10 വർഷക്കാലം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണ് അനസ് മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോ ഈ രണ്ട് ഹദീസുകൾ രണ്ടെണ്ണം ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഹദീസുകളിൽ നിന്ന് ചൂടുവെക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷെ ഇവിടെ എന്താ വിഷയം? അതിന് മറ്റൊരാളോട് ആവശ്യപ്പെടാതെ വേണമെങ്കിൽ സ്വയം നടത്താം. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? വലായ തയ്യറൂൻ, അവർ ശകുനം നോക്കുകയില്ല. തുയറ എന്ന് പറഞ്ഞാൽ പക്ഷിരക്ഷണം നോക്കുക എന്നതിന് പറയും. വാക്ക് അതാണ് എങ്കിലും പക്ഷി മാത്രമായിക്കൊള്ളുന്നില്ല. ഇനി അതുപോലെ വേറെന്തെങ്കിലും ജീവികളോ ഇനി ജീവനില്ലാത്ത എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാടിയതോ ചാടാത്തതോ വന്നതോ പോയതോ കറുപ്പോ ഉളുപ്പോ ഇങ്ങനെ നിറക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ശകനം നോക്കുക, ഇത് ഗുണകരമാണ് അല്ലെങ്കിൽ ഗുണകരമല്ല എന്ന് തീരുമാനിക്കുക. അതിനാണ് ശകനം നോക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ പക്ഷിയെ പറപ്പിച്ചാണ് ആദ്യ കാലഘട്ടത്തിൽ ശകനം നോക്കിയിരുന്നത്. അത് വലത്തോട്ട് പറക്കുമോ എങ്കിൽ നല്ലത്, പക്ഷി അങ്ങനെ പറക്കുക. എന്നിട്ട് വലത്തോട്ടാണ് പറക്കുന്നതെങ്കിൽ ശുഭം, ഇടത്തോട്ടാണെങ്കിൽ അശുഭം. അപ്പൊ പക്ഷിയെ പറപ്പിച്ചിട്ടാണ് ഈ ശകുനം നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് തത്വയ്യറ എന്ന വാക്കുണ്ടായത്. അപ്പൊ പക്ഷിയെ പറപ്പിച്ചാൽ മാത്രമേ ഇത് തെറ്റാവുള്ളൂ? അല്ല, പറഞ്ഞു ശരിയല്ലേ. പക്ഷിന്റെ സ്ഥാനത്തിന് വേറെ വല്ലതുമാണെങ്കിൽ അതൊക്കെ എന്തിൽപ്പെടും? ഈ തത്വയ്യറ എന്ന വാക്കിൽപ്പെടും, ലക്ഷണം നോക്കുക എന്നതിൽപ്പെടും. അപ്പൊ പക്ഷിയെ പറപ്പിക്കുക എന്നതല്ല വിഷയം. എന്തായിരുന്നാലും ഈ പണിയെടുത്താൽ അതൊക്കെ ഈ വകുപ്പിൽ പെടുന്നതാണ്. അപ്പൊ അത് വേറെ തന്നോട് ആവശ്യപ്പെടുന്നതിനെ പറ്റിയല്ല, സ്വയം ചെയ്താലും തെറ്റ് തന്നെ. കാരണം എന്താ? അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല അങ്ങനെ ശകുനം. ഏതെങ്കിലും വസ്തുവിലോ ഏതെങ്കിലും സമയത്തിലോ ഒന്നും അള്ളാഹു ശകുനവും പിന്നെ ശുഭവും അശുഭവും ഒന്നും നിശ്ചയിച്ചിട്ടില്ല. അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. അപ്പൊ അതൊരു തെറ്റായ നടപടിക്രമമാണ്. ആദ്യം പറഞ്ഞ രണ്ട് വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ ആ പണി അവർ ചെയ്യുകയില്ല, മറിച്ച് എല്ലാ ഹൈറും ഷെറും, കാരണം ഇവൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അതാണോ ഇതാണോ കറുപ്പാണോ വെളുപ്പാണോ പൂച്ചയാണോ വട്ടിയാണോ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? ശകുനവും ദുശകുനവും തീരുമാനിക്കുന്നത്. അപ്പൊ അവൻ അള്ളാഹുവിന്റെ കഥാകഥം എന്ത് ചെയ്യുന്നു? വിടുന്നു. അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ അവൻ പൂർണ്ണമായി മറ്റുള്ളവരിലേക്ക് സമർപ്പിക്കുന്നു. അപ്പൊ അത് പിന്നെ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹു തീരുമാനിച്ചത് എനിക്കുണ്ടാകും എന്ന വിശ്വാസമാണ് ഒരാൾക്കുണ്ടാകേണ്ടത്. നാലാമത്തേത് വാലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. എന്ത് വിഷയം ഉണ്ടായാലും അത് ആ പൂച്ച കൊണ്ടല്ല, ഈ നായ കൊണ്ടല്ല, പക്ഷി അങ്ങോട്ട് പറഞ്ഞുകൊണ്ടല്ല, മറ്റോ വന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഗതി കൊണ്ടല്ല, ഒക്കെ എന്താണ്? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉണ്ടായതാണ്. അപ്പൊ രോഗമാകട്ടെ, ആപത്തുകളാകട്ടെ, വിപത്താകട്ടെ, ദാരിദ്ര്യമാകട്ടെ, കഷ്ടപ്പാടാകട്ടെ, എന്തായിരുന്നാലും ശരി, അത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഉണ്ടായതാണ്. ഞാൻ എന്റെ കാര്യം, എന്റെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുക, എന്റെ കഴിവിനപ്പുറത്തുള്ളത് ആരേൽപ്പിക്കുക? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അങ്ങനെയുള്ള പരിപൂർണമായ തവക്കുൽ, തവക്കുൽ എന്നതല്ല പ്രവർത്തിക്കാതിരിക്കലല്ല, പ്രവർത്തിച്ചിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അപ്പൊ ആ തവക്കുൽ നടത്തുന്ന, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, അവിടെ നേരത്തെ ഞാൻ പറഞ്ഞു പിന്നെ വയത്തവക്കുലൂൻ ആലാ റബ്ബിഹിം എന്നല്ല, വാലാ റബ്ബിഹിം യത്തവക്കലൂൻ. അപ്പൊ അതൊന്നുകൂടി ബലപ്പെടുന്നു. അപ്പൊ ഈ നാല് ഗുണങ്ങൾ ആരിലുണ്ടോ അവരാണ് വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്. ചെയ്തുകൊടുക്കാം. ഇപ്പൊ നമ്മൾ ഒരാള് ചോദിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാൾക്ക് റുക്കിയേണ്ട ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൾക്ക് ചെയ്തു കൊടുക്കുന്നു, അത് ഇതിൽ പെടൂല. അവിടെ ചോദ്യം വരുന്നില്ലല്ലോ, ചോദ്യം വരുന്നില്ല. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹ മന്ത്രിച്ചു കൊടുത്തു. ജിബ്രീൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി ഇങ്ങോട്ട് ചോദിക്കാൻ, ഇസ്തഖൈത, എനിക്കെന്താ ശിക്കായത്ത്, വല്ല വേദനയുമുണ്ടോ, പ്രശ്നമുണ്ടോ, അർഖീഖ്, നിനക്ക് ഞാൻ മന്ത്രിച്ചു തരാം, ബിസ്മില്ലാഹി അർഖീഖ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മന്ത്രിച്ചു കൊടുക്കുന്നു. അതൊന്നും ഈ പറയപ്പെടൂല. അപ്പൊ എന്താ, അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വേറൊരാളോട് ആവശ്യപ്പെടുന്നില്ല. ഇനി മാത്രമല്ല, പിന്നെ ഇപ്പൊ നമ്മൾ പിരിവ് യാചന രണ്ടും രണ്ടാറുണ്ടല്ലോ. നിങ്ങൾ വണ്ട് പിരിക്കണ്ടെന്ന് ആരോപണ സത്യാസനെ കുറിച്ച് പറയില്ലേ? പിരിവ് വേറെ, എരവ് വേറെ അല്ലേ? ഞാൻ ഏതാ ബുക്കിയാ നോക്കില്ല, ഇതേ ബന്ധപ്പെട്ട് കുറെ അല്ലല്ല, ഞാൻ ഇതുമായി ഈ മന്ത്രം നടത്താൻ ആവശ്യപ്പെടുക, ചൂടുവെക്കാൻ ആവശ്യപ്പെടുക, അതുമായി ബന്ധപ്പെട്ട് പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ച ഗ്രന്ഥം ഞാൻ കുറച്ച് മുമ്പ് വായിച്ചതാണ്. അപ്പൊ വായിച്ച പയ്യില് ഏതൊരു ഷെയ്ഖ് ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ സൈമിനോ അല്ലെങ്കിൽ സാലിഹ് അലി ഷെയ്ഖ് ആരോ ഒരാളാണ്, അതുപോലത്തെ ഒരാൾ പറയുന്നുണ്ട്, ഒരാള് ചെന്നിട്ട് എനിക്കൊന്ന് പിന്നെ ചൂടുവെച്ച് തരണം അല്ലെങ്കിൽ ഒരു മന്ത്രം നടത്തണം എന്നൊരാൾ പറഞ്ഞു വിചാരിക്കുക, ആ പറയൽ എന്തല്ല അത് ഈ പറഞ്ഞ ഒരു മനസ്സുകൊണ്ട് അങ്ങോട്ടൊരു ഒരു ഒരു താല്പര്യം ഒരു ചായവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാചനയല്ല, അതെന്ത് മാത്രമേ ആകുന്നുള്ളൂ, അതൊരു ഇഖ്ബാർ മാത്രമാണ്. ഇതുപോലെ ഒത്തൻപുഴ ക്ലിനിക്കിൽ പോയിട്ട് എനിക്ക് എന്റെ അസുഖമുണ്ട് മരുന്ന് വേണം എന്ന് പറയുന്നു, അതെന്താ എനിക്ക് മരുന്നിന് ആവശ്യമുണ്ട് എന്ന് ഡോക്ടറെ അറിയിക്കലാണ്. അവിടെ എന്ത് വരുന്നില്ല, ഒരു പിന്നെ യാചനന്റെ അല്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ട് അയാൾക്ക് അയാളുടെ മുന്നിൽ ഒരു ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഒരവസ്ഥ വരുന്നില്ല. അപ്പൊ അതിൽ ഒരു തെളിവോട് കിട്ടും, അത് യാചനയും പിരിവും. ഇന്നൊരു വിഷയത്തിന് പൈസ ആവശ്യമുണ്ട് എന്ന് പറയൽ എന്താവില്ല, അത് എരവല്ല, അതെന്തേ ഉള്ളൂ, അത് ഇഖ്ബാറാണ്, അത് പറയലാണ്. വിഷയാളെ അറിയിക്കുക, ആൾക്കൊണ്ട് തന്നോട്ടെ. അപ്പൊ അതുപോലെ എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ ഇന്ന അസുഖമുണ്ട്, ഒരു മന്ത്രത്തിന് ആവശ്യമുണ്ട്, അതെന്തേ ഉള്ളൂ, ഇഖ്ബാറാണ്, അല്ല ഞങ്ങൾ നടത്തി തരണോ അങ്ങനെ അങ്ങനെ ഒരു എന്താ ഒരു മനസ്സുകൊണ്ടൊരു ചായവ്. അപ്പൊ രണ്ടായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വേറൊരു തെറ്റിദ്ധാരണ, ചില ആളുകൾ മന്ത്രം നടത്താത്തവരാണ് ചൂടുവെക്കാൻ, അല്ല മന്ത്രം നടത്താൻ ആവശ്യപ്പെടാത്തവരാണ് ചൂടുവെക്കാൻ ആവശ്യപ്പെടാത്തവരാണ്, പിന്നെ മൂന്നാമത്തെ പോട്ടെ നാലാമത്തത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില സബബുകളുണ്ട്, കാരണങ്ങളുണ്ട് ഓരോന്നിനും. ഇപ്പൊ രോഗം മാറണം, രോഗം മാറാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് എന്ത്, ഒന്ന് ചികിത്സയാണ്, പ്രാർത്ഥിക്കണം ചികിത്സിക്കണം. അപ്പൊ ആ ചികിത്സ എന്നത് എന്ന കാരണത്തെ സ്വീകരിക്കാൻ പാടില്ല എന്നാൽ ചികിത്സിക്കാതിരിക്കണം. ഇനി അതുപോലുള്ള വിഷയങ്ങൾ, അങ്ങനെ അള്ളാഹു അനുവദിച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ഓരോ സംഗതികൾക്കുമുള്ള കാരണങ്ങളെ അല്ലെങ്കിൽ മാർഗങ്ങളെ സ്വീകരിക്കാതിരിക്കുക എന്നതുകൂടി ഉണ്ടാകണം, അപ്പോഴേ എന്താകുള്ളൂ ഈ പറഞ്ഞ 70,000 ഗണത്തിൽ പെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ചികിത്സ പോലും പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് ആ അഭിപ്രായത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹദീസ് കൊണ്ട് എന്ത് കിട്ടുന്നില്ല, അത്തരം കാരണങ്ങളെ ഒരു വിശ്വാസി സ്വീകരിക്കാൻ പാടില്ല എന്ന് കിട്ടുന്നില്ല. ഈ 70,000 പെടണമെങ്കിൽ ഈ മൂന്ന് വിഷയങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഏത്, ഇവിടെ പറഞ്ഞ ഗുണങ്ങളുണ്ടല്ലോ, ആ ഗുണങ്ങൾ മാത്രമേ അതിൽപ്പെടുകയുള്ളൂ, അല്ലാത്തതൊന്നും ഇത് ചികിത്സ പോലുള്ള കാര്യങ്ങളൊന്നും അതിലേക്ക് കൂട്ടിയെടുപ്പിച്ച് കൊണ്ടുവരേണ്ടതില്ല. പറഞ്ഞേ അപ്പൊ ചികിത്സ തന്നെ നടത്താക്കുക, കാരണം എന്താ, അലാർബിഹിം യതവക്കലു, അള്ളാഹിൽ വരവേൽപ്പിക്കുന്നു. ഇപ്പൊ പഠിച്ചം തന്ന രോഗം പഠിച്ചം തന്നെ കൊണ്ടുപോകും, അള്ളാഹിനെ സുഖപ്പെടുത്തും, അതിന് ഞാൻ ചികിത്സ നടത്തേണ്ടതില്ല എന്ന് പറയാൻ പറ്റില്ല. അതീ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം എന്താണോ അത് മാത്രമേ ഇതിൽ ഉൾപ്പെടുകയുള്ളൂ, അല്ലാത്തതൊന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതില്ല. അത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇയാള് സാലിഹ് അലി ഷെയ്ഖ് ഈ പിന്നെ ഗ്രന്ഥത്തിന്റെ ഫസൽ മജീദ് അല്ല കിതാബ് തൗഹീദിന്റെ വിശദീകരണം പറഞ്ഞിട്ടുള്ള ആള്, കാരണം എന്താ, ചികിത്സ പോലും പാടില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ചികിത്സ ചിലപ്പോൾ എന്താവും, ഇവിടെ ഷെയ്ഖ് പറഞ്ഞ ചില സമയത്ത് ചികിത്സ ഇമ്മ വാജിബ്, ചിലപ്പോൾ ചികിത്സ നടത്തൽ നിർബന്ധമാകും, ചിലപ്പോൾ മുസ്തഹബ്ബുൻ, ഒരു ഗുണകരമായ വാജിബല്ല സുന്നത്തായ കാര്യമായി മാറും. ഒഫി ബഅദിൽ അഹ്‌വാൽ മുബാഹൻ, ചിലപ്പോൾ എന്തായി മാറും, അനുവദനീയമായി തരും. അപ്പൊ ചികിത്സ നടത്തുക എന്നുള്ളത്, കാരണം ചികിത്സ നടത്തിയില്ലെങ്കിൽ അയാൾ അപകടത്തിൽ നാശത്തിൽ പെടും എന്ന് വന്നാൽ അവിടെ എന്തായി മാറും, ചികിത്സ നടത്തുന്ന നിർബന്ധമാണ്. അങ്ങനെ മൂന്നായി, നിർബന്ധമായത്, പുണ്യകരമായത്, അനുവദനീയമായത്, മൂന്നായി അതിന്റെ സന്ദർഭം അനുസരിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ അൻസല ലഹു ശിഫാ, അള്ളാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല ആ രോഗത്തിന് ശമനം ഇറക്കിയിട്ടല്ലാതെ. അപ്പൊ ഏതൊക്കെ രോഗമുണ്ടോ രോഗത്തിനൊക്കെ അള്ളാഹു എന്ത് നിശ്ചയിച്ചിട്ടുണ്ട്, ശമനവും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാ ശമനം നിശ്ചയിച്ചു എന്ന് പറഞ്ഞത്? ആ ശമനത്തിന്റെ മാർഗം എന്ത് ചെയ്യാനാണ്? നമ്മൾ സ്വീകരിക്കാനാണ്. അപ്പൊ അതൊരിക്കലും എന്തല്ല, ഈ പറഞ്ഞ ഹഖീഖത്തു തൗഹീദ്, തൗഹീദ് യാഥാർത്ഥ്യമാക്കുക എന്ന് പറഞ്ഞതിന് എതിരാകുന്നില്ല. മന്ത്രിക്കുക എന്ന് പറഞ്ഞതും അതിനെതിരല്ല. ചൂടുവെച്ച് ചികിത്സ നടത്തുക എന്ന് പറയുന്നതും അതിനെതിരല്ല. പിന്നെ അതിന്റെ പൂർണ്ണതയ്ക്കെതിരായി ഈ പറഞ്ഞ രണ്ട് കാര്യം, മന്ത്രിക്കാൻ വേറൊരുത്തനോട് ആവശ്യപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്നത് അതിന്റെ പൂർണ്ണതയ്ക്കെതിരാണ്. അതുപോലെ തന്നെ ചൂടുവെക്കാൻ വേറൊരുത്തനോട് ആവശ്യപ്പെടുക എന്ന് പറയുന്നതും എന്താണ്? പൂർണ്ണതയ്ക്കെതിരാണ്. ലക്ഷണം നോക്കുക എന്ന് പറയുന്നതും പൂർണ്ണതയ്ക്കെതിരാണ്. അതല്ലാതെ വേറൊരുത്തനോട് പിന്നെ സ്വയം നടത്തിയാൽ എന്തല്ല, ചികിത്സ പിന്നെ മന്ത്രവും ചൂടുവെക്കലും സ്വയം ഒരാൾ നടത്തിയാൽ എന്താകുന്നില്ല, ഹഖീഖത്തു തൗഹീദിന് എതിരാകുന്നില്ല. അതുപോലെ ചികിത്സ നടത്തുകയോ നടത്താൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ ഹഖീഖത്തു തൗഹീദ് എതിരല്ല. കാരണം അതിവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞതേ പെടുള്ളൂ. അപ്പൊ അള്ളാഹു രോഗം ഇറക്കിയിട്ടുണ്ട്, രോഗത്തിന് മരുന്ന് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഹദീസ് കാണേണ്ടത് മുത്തഫഖുനലൈഹി ഹദീസാണ്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. രോഗമുണ്ട്, രോഗത്തിന് ശമനവുമുണ്ട്. മനസ്സിലാക്കിയവനെ മനസ്സിലാക്കി, മനസ്സിലാക്കാതെ പോയാൽ മനസ്സിലാക്കാതെ പോയി എന്ന് പറഞ്ഞാൽ എന്താ, തിരുണോൻ തിരിയും തിരാത്തം തിരിയാനല്ലേ അതന്നെ. അപ്പോ അവിടെ ലക്ഷണം നോക്കാൻ വേറെ ആവശ്യപ്പെടുന്നല്ലേ പറഞ്ഞത്, ലക്ഷണം നോക്കാൻ, ലക്ഷണം നോക്കിയാൽ തന്നെ പൂർണ്ണക്കെതിരായി. അല്ല അവിടെ ഇപ്പൻ ഇതുകൊണ്ടാണ് എനിക്ക് എന്ന് വന്നാൽ അതെന്തായി, വിശ്വാസത്തിനെതിരാവും. ആദ്യം പറഞ്ഞ രണ്ടും ആവശ്യപ്പെടുക എന്നാണ്. അതായത് നേരത്തെ പ്രത്യേകം പറഞ്ഞത് ഇവിടെ മൂന്നാമത്തിൽ എന്തില്ല, ആവശ്യപ്പെടുക എന്നതില്ല. ആ പണി തന്നെ എന്താണ്, പള്ളത്ത്. പിന്നെ തദാവൌ ഇബാദല്ലാ വലാ തദാവൌ ബിഹറാം. മനസ്സിലാക്കാൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക, ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. അപ്പൊ എന്താ അവിടെ തദാവൌ, നിങ്ങൾ ചികിത്സിക്കണം എന്ന് കൽപ്പനാരൂപത്തിൽ നിർദ്ദേശിക്കുന്നു. ആ ചികിത്സ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. പക്ഷേ എന്തിന്റെ മാർഗം സ്വീകരിക്കാൻ പാടില്ല, ഹറാമിന്റെ മാർഗം സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഇതുപോലുള്ള ഹദീസുകളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അവിടെ ചികിത്സ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അനുവദിച്ചിട്ടുള്ള കാരണങ്ങളെ അല്ലെങ്കിൽ മാർഗങ്ങളെ ഒരാൾ സ്വീകരിച്ചു എന്നത് ഈ ഹഖീഖത്ത് തൗഹീദിനെതിരാകുന്നില്ല. എന്നിട്ട് ഇവിടെ ഈ സാലിഹ് അൽ ശൈഖ് അവസാനിപ്പിക്കുന്നത് വൽ അൽഹറു ഇൻദി, എന്റെ അടുക്കൽ ഏറ്റവും പ്രകടമായ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അന്ന ഖൗലഹു ഫി ഹാദൽ ഹദീസ് ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ അന്നഹു മഖ്സൂസുൻ ബിഹാദിഹി തലാത. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇത് മാത്രമാണ് വിഷയവുമായി എന്ത് ഖാസായി പ്രത്യേകമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒന്നും തന്നെ എന്തല്ല, ഫലാ യദുഖുലു ഫീമാ യഖ്തസ്സു ബിഹി അഹ്ലു തഹ്ഖീഖി തൗഹീദ്, ഇതല്ലാത്ത മറ്റു കാര്യങ്ങളൊന്നും ഈ തൗഹീദിന്റെ ഹഖീഖത്ത് നേടിയിട്ടുള്ള ആളുകളുടെ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ല. അപ്പോ ഈ പറഞ്ഞ മൂന്ന് വിഷയം മാത്രമേ എന്താക്കേണ്ടതുള്ളൂ, തൗഹീദിന്റെ ഹഖീഖത്തുമായി അതിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെടുത്തേണ്ടതുള്ളൂ. പറഞ്ഞു വെച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു ചർച്ച ഉണ്ട്, അർത്ഥം ഇത് ചികിത്സ വരെ വേണ്ടാതിരിക്കലാണ് അല്ലെങ്കിൽ അതിനെ അതുകൂടി അല്ല അത്തരം കാര്യങ്ങൾ കൂടി സ്വീകരിക്കുക എന്നതുകൂടി എന്തിൽപ്പെടുന്നു, വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞതിൽപ്പെടുന്നു. അപ്പൊ ആ വാദം ശരിയല്ല എന്നാണ് സാലിഹ് അൽ ശൈഖ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി ഫഖാമ ഉക്കാശ ഫഖാല യാ റസൂലല്ലാ ഉദുല്ലാഹ അൻ യജ്അലനി മിൻഹും. എന്ത് ചെയ്തു ഈ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഏത് കാര്യം, ആരാണ് സ്വർഗത്തിൽ പോവുക അല്ല വിചാരണയും ശിക്ഷയുമില്ലാതെ സ്വർഗത്തിൽ പോവുക, അവരുടെ ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു ആ സദസ്സിൽ നിന്ന് ആര് എഴുന്നേറ്റു, ഉക്കാശ എഴുന്നേറ്റു, ഉക്കാശത്ത് ബിനു മിഹ്സൻ. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലയോ പ്രവാചകരെ അല്ലാഹുവിന്റെ ദൂതരെ, ഉദുഇല്ലാഹ അൻ യജ്അലനി മിൻകും, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഐ യജ്അലനി മിൻഹും, എന്നെ ആക്കുവാൻ, ജാല എന്ന ആക്കി, ഐ യജ്അലനി എന്നെ ആക്കാൻ, മിൻഹും അവരിൽ പെട്ടവനാക്കാൻ, ആരിൽ, വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈ പറഞ്ഞ നാല് ഗുണങ്ങളുള്ള എഴുപതിനായിരത്തിൽ ഒരാളാക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഉക്കാശത്ത് ഒരു മെഹ്സൻ എന്ന് പറയുന്ന സഹാബി എഴുന്നേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഈ ഉക്കാശത്ത് ഒരു മെഹ്സൻ എന്ന് പറയുന്ന ആള് പിന്നെ മുഹാജിറുകളിൽപ്പെട്ട ആളാണ്, ബദ്രീദത്തിൽ പങ്കെടുത്ത ആളാണ്. പിന്നീട് അബൂ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ മറ്റേ രിദ്ദ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാണ്ടല്ലോ, അവരോട് ഇന്ന് നടത്തില്ലേ, ആ യുദ്ധത്തിൽ രക്തസാക്ഷിയെ, അതാണ് ഉക്കാശത്തൊരു മെഹ്സൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം നബിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, നബിയെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇതിൽ ഈ ആവശ്യത്തിൽ വേറെ സംഗതി മനസ്സിലാക്കാം. എന്താണ്? ഇപ്പൊ ചില ആൾക്കാർ വരും, ഇപ്പൊ അടുത്തുനിന്നാരോ ചോദിച്ച് മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൂടാ, അങ്ങനെ ആരോ പ്രസംഗിച്ചു അത് ശരിയാണോ എന്നോട് ചോദിച്ചു. പലരും ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാ, നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ല, വേറൊരുത്തരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ പറ്റുമല്ലേ. ഇവിടെ എന്താ ചെയ്തത്? ഒരുപാട് തെളിവുകൾ കാണാം. ഇവിടെ തെളിവ് എന്താ? ഉക്കാശ നബിയോട് ആവശ്യപ്പെടുന്നു, എന്താ, ഉദുഇല്ല, അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി പിന്നെ ബുഖാരിന്റെ റിപ്പോർട്ട് കാണാം, ഇവിടെ കൊടുത്തിട്ടില്ല. അള്ളാഹുമ്മ ജഅൽഹു മിൻഹും, ഇയാളുടെ ആവശ്യപ്രകാരം നബി എന്ത് ചെയ്തു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവേ ഇജ്അൽഹു, അള്ളാഹുമ്മ ജഅൽഹു, അള്ളാഹുവേ അദ്ദേഹത്തിനെ ആക്കണമേ, മിൻഹും, ആ കൂട്ടത്തിൽ പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ ഇയാൾ ആവശ്യപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോ ഒരാൾക്ക് തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് തോന്നുന്ന ഒരാളോട് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം എന്ന് ഈ ഹദീസ് കിട്ടും. മറ്റൊന്ന് പരിശീലിച്ചിട്ടുണ്ട്, വേറെയും ഒരുപാട് തെളിവുകൾ കാണാം. അപ്പൊ ഹജ്ജിന് പോകുന്ന ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഭവം അബുദർദാവ് ഉമ്മുദർദ, ഈ രണ്ടുപേരിൽ നിന്നുദ്ധരിക്കപ്പെട്ട, രണ്ടുപേരുമായി ബന്ധപ്പെട്ട മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അപ്പൊ അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു, ഫഖാല അൻത മിൻഹും, നീ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്താ, ഇത് നബി വെറുതെ പറയല്ല, നബിക്ക് ഒരാളെ സ്വർഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയുള്ള അധികാരമല്ല, പിന്നെന്താ, അള്ളാഹിന്റെ വഴിയനുസരിച്ച് പറയാൻ. അന്തമിൻഹും, ഇനി അല്ലെങ്കിൽ നബി എന്തെങ്കിലും വുഹാൻ രാജ്യത്തിൽ പ്രാർത്ഥിച്ചൊന്നുമില്ലല്ലോ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ ഇതിൽ തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ നബിയല്ല തീരുമാനിക്കുന്നത്, പിന്നെന്താ, അള്ളാഹിന്റെ വഴിയനുസരിച്ച് പറയാൻ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അന്തമിൻഹും, നീ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. സുമ്മ ഖാമ റജുലുൻ ആഹർ, പിന്നെ വേറൊരാൾ എഴുന്നേറ്റു. സുമ്മ ഖാമ റജുലുൻ ആഹർ, അപ്പൊ ഇതൊരു തിരക്കില്ല, ചോദിച്ചപ്പോ എന്ത് ചെയ്തു ഒരാള്, ആ ഇയാ കൊടുത്തുപെട്ടെന്ന്, അപ്പൊ എന്നാ ഞാനോ ചോദിച്ചാൽ കയറി കിട്ടല്ലോ അവൾക്ക്. സുമ്മ ഖാല റജുലുൻ ആഹർ, ഖാമ റജുലുൻ ആഹർ, പിന്നെ വേറൊരാൾ എഴുന്നേറ്റു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആദ്യത്തെ ആളെ പേര് പറഞ്ഞു ആരാ, ഉക്കാശ, രണ്ടാമത്താര് ആളാരാണ് എന്ന് ഹദീസുകളിൽ വ്യക്തമല്ല. പിന്നെ പല അഭിപ്രായങ്ങളാണ്, അഭിപ്രായത്തിൽ ഞാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഒരാൾ ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ, ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉദുഇല്ല, ദഅയദു, പ്രാർത്ഥിച്ചു, ഉദുർ, താങ്കൾ പ്രാർത്ഥിക്കുക, അള്ളാഹ അള്ളാഹുവിനോട്, അയ്യജാലനി, അവൻ എന്നെ ആക്കുവാൻ, മിൻഹും, അവരുടെ കൂട്ടത്തിൽപ്പെടുത്താൻ, എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്താൻ വേണ്ടി നബിയെ നാങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, സബഖ എന്നാൽ മുൻകടക്കുക, മറികടക്കുക, സബഖക, നിന്നെ മുൻകടന്നിരിക്കുന്നു, ബിഹാ, ഇതുകൊണ്ട്, ഈ സ്ഥാനം കൊണ്ട്, അല്ലെങ്കിൽ ഈ പദവി കൊണ്ട്, ഈ നിയമത്ത് കൊണ്ട്, ഉക്കാശ, ഉക്കാശ മുൻകടന്നുപോയി. ഇത് പറഞ്ഞാൽ ഒരാൾക്ക് ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ചു, ആ ചോദിച്ചെന്ത് ചെയ്തു, ആ സ്ഥാനം കൊണ്ട് ആര് പോയി, ഉക്കാശ പോയി, രണ്ടാമത്തെ അവസരമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പൊ ഇതൊന്നുമല്ല ഇവിടെ വിഷയം. വിഷയം എന്താ, നമ്മൾ ആദ്യം പറഞ്ഞ ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതദയ്യറൂൻ വലാ റബ്ബിഹിം യതവക്കലൂൻ, ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? തൗഹീദിന്റെ ഹഖീഖത്ത്, അതിന്റെ പൂർണ്ണതയുമായി, അത് യാഥാർത്ഥ്യമാക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പിന്നെ രണ്ട് ആയത്തുകളുമായി ബന്ധിപ്പിച്ച് ഈ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെഡിങ് എന്താ, വിഷയത്തിന്റെ പേരെന്താ, തൗഹീദിനെ യാഥാർത്ഥ്യമാക്കൽ. അപ്പൊ അത് എന്താന്നുള്ളത് നേരത്തെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്, തൗഹീദ് ഉണ്ട് എന്നല്ല, തൗഹീദിന് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ. അപ്പോ മറ്റു കാര്യങ്ങൾ ഇതിനോട് ബന്ധിപ്പിക്കേണ്ടതില്ല. ഇവിടെ മനുഷ്യന്റെ മനസ്സ് ചാഞ്ഞു പോകാവുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അവലംബിക്കുക എന്ന തൗഹീദിന്റെ പൂർണ്ണത നേടിയ ആളുകൾ എന്നുള്ള നിലക്കാണ് ഈ ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത്തരം ആളുകൾ ഹഖീഖത്ത് തൗഹീദിലേക്ക് എത്തിയ ആളുകളാണ് എന്നിതിന്റെ വിശദീകരണം കൊടുത്തിട്ടുള്ള ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറൊരു അഹമ്മദും അല്ലാത്ത ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറൊരു ഹദീസ് ഉണ്ട്. എന്താ ഉദ്ഉ ദഅ യദ്ഉ എന്നാണ്. അപ്പൊ ഉദ്ഉ കൂട്ടി വായിക്കുമ്പോ ഉദ്ഉഇല്ല കൊടുത്തിട്ടുണ്ടോ? ആ ശരിയാ, ഉദ്ഉഇല്ല ഇവിടെ എന്നെ ചേർത്താണ് വരുന്നത്. ഇനി മുസ്ലിം ഇമാം അഹമ്മദിന്റെ മറ്റു റിപ്പോർട്ടിൽ എന്താണ്? ഉഴ്ത്തിയ നബിയു മഅ കുല്ലി അൽഫിൻ മിന സബഈന സബഈന അൽഫൻ എന്നുണ്ട്. ഇത് നിങ്ങളെ ബുക്കിലില്ല, വിശദീകരണം കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ എഴുപതിനായിരത്തോടൊപ്പം ഒരു മഅ കുല്ലി അൽഫിൻ ഓരോ ആയിരത്തോടുമൊപ്പം നൽകപ്പെട്ടു. മിന സബഈന ഈ എഴുപതിനായിരത്തിൽ നിന്നുള്ള ഓരോ ആയിരത്തോടും ഒപ്പം നൽകപ്പെട്ടിട്ടുണ്ട് അൽഫൻ, വേറൊരായിരം കൂടി. അപ്പൊ എന്തുവരും? ഇന്റു ഓരോ അൽഫിന്റെയും കൂടെ വേറൊരു അൽഫ്. അപ്പൊ 70 × 70 1000 വരും. അപ്പൊ ഏകദേശം എത്ര? ഏകദേശം 5 മില്യൺ അടുത്ത്. 5 മില്യൺ അടുത്ത് ആളുകൾ വരും എന്ന് കിട്ടും. എങ്ങനെ? അപ്പൊ ഈ ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ഇവിടെ ശൈഖ് ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ശൈഖ് അൽബാനി ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് പറയുന്നു. എന്നാൽ ശൈഖ് ഷുഐബ് അൽ അർണാവൂത്ത് അദ്ദേഹം ഈ ഹദീസ് ലൈഫാണ് എന്ന് മുസ്നദ് അഹമ്മദിന്റെ തഹ്കീഖിൽ കൊടുത്തിട്ടുണ്ട്. തർക്കം തീർത്ഥം. അപ്പൊ സ്വഹീഹാണ് എന്ന് വന്നാൽ, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാം, സ്വഹീഹാണ് എന്ന് വന്നാൽ ഈ 70,000 മാത്രമല്ല, ഏകദേശം 5 മില്യൺ, അതിന് കുറച്ചേ കുറയുള്ളൂ, ഒരു 10 കുറവുണ്ടാവും 49. അപ്പോ ഈ കൂടിയ അളവുണ്ട്. അപ്പൊ എന്താ ഈ ആളുകളെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെങ്കിൽ നബിയുടെ ഉമ്മത്തിനുള്ള ഒരു ഔദാര്യം എന്ന നിലക്ക് അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ അതിലിനിയും ആളുകൾ പെടാൻ ഈ പറഞ്ഞ ഹഖീഖത്ത് തൗഹീദ് തൗഹീദിലേക്ക് ആരൊക്കെ എത്തുന്നുവോ അവർക്കൊക്കെ എത്താനുള്ളൊരു വിശാലമായ അവസരമുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. ഹദീസ് സഹീഹാണെങ്കിൽ ഇവിടെ ശൈഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തത് സഹഹ ഇസ്നാദഹു ബഅലു അഹ്ലിൽ ഇൽമി. ഹദീസ് കഴിഞ്ഞയാൾ ഇടക്ക് കൊടുക്കുകയാണ്, ഇതിന്റെ സനദ് സഹീഹാണെന്ന് പണ്ഡിതന്മാരിൽ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ചില ആളുകൾ എതിര് പറഞ്ഞിട്ടുണ്ട് എന്നൊരു സൂചന സാലിഹ് അലി ശൈഖ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മറ്റ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോ ഹൽബാനി സ്വഹീഹാണെന്ന് പറയുന്നു, ഷുഐബ് അർണാവത്ത് അതിന്റെ ഒരു ഉദാഹരണം, വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ അവിടെ ആ അധ്യായം അവസാനിച്ചു. രണ്ടായത്തും ഉറച്ച ഹദീസേ ഉള്ളൂ, പക്ഷെ ഒരു നീണ്ട വിശദീകരണവും ചർച്ചയുമാണ് അതിലുള്ളത്. കുറച്ചും വൈകില്ലേ നേരത്തെ? അയാളതിന് യോഗ്യനാവൂല, ഈ പറഞ്ഞ ഹക്കീക്കത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. ഉള്ളായിട്ടല്ല, ഉള്ളായിട്ടല്ല എന്നുള്ളത് രണ്ടാമത് പറഞ്ഞ ഹദീസ് മനസ്സിലാക്കാം. ഇനി പുള്ളായി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ സഹാബത്ത് മാത്രം എന്ന് വരൂലേ, വേറെ ആരുമില്ല, പിൽക്കാലത്ത് ഉണ്ടാവാലോ. ചോദിക്കലേ, ബാബുൽ ഹൌഫ് മിന ശിർക്ക്, ഷിർക്കിനെ പേടിക്കൽ ഭയപ്പെടൽ, അതിനെ സംബന്ധിച്ചുള്ള അധ്യായം. ഹാഫ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, ഹൌഫ് ഹാഫ യഹാഫ് ഹൌഫ് പേടിക്കൽ ഭയപ്പെടൽ. ബാബുൽ ഹൌഫ് മിന ശിർക്ക്, ഷിർക്കിനെ ഭയപ്പെടൽ. അപ്പൊ നേരത്തെ രണ്ട് അധ്യായങ്ങൾ തൊട്ടു മുമ്പ് കഴിഞ്ഞാൽ എന്താ? ഒന്ന് തൗഹീദിന്റെ ഫളൽ ശ്രേഷ്ഠത, പിന്നെ പറഞ്ഞതോ തൗഹീദിനെ യാഥാർത്ഥ്യമാക്കൽ. അപ്പൊ ആ രണ്ടെണ്ണം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് തൗഹീദിന്റെ ഹഖീഖത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള നിലക്ക് വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നുണ്ടാകേണ്ടത് എന്താ? ഈ തൗഹീദിന് വിരുദ്ധമായ ഷിർക്കിനെ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? പേടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് തൊട്ടു മുമ്പ് പറഞ്ഞ രണ്ട് അധ്യായങ്ങളോട് ചേർത്ത് തൗഹീദിന്റെ വിരുദ്ധമായ ഷിർക്കിനെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് നേരത്തെ പറഞ്ഞ തൗഹീദുള്ള വിശ്വാസിക്ക് തന്നെ ഉണ്ടാകേണ്ടത്. അപ്പൊ അല്ലാത്തവനല്ല, ഈ പറഞ്ഞ തൗഹീദിന്റെ പൂർണ്ണത എത്തിയവനും എന്തിനെ പിടിക്കണം? ഷിർക്കിനെ പിടിക്കണം. അതിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ഈ ഷിർക്കിനെ പേടിക്കുക എന്നൊരധ്യായം ഇവിടെ കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് അത്തരം കാര്യത്തെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി പേടിപ്പിച്ചു? അങ്ങനെ ഷിർക്കിനെ കുറിച്ച് ഭയപ്പെടുമ്പോൾ, ഇപ്പൊ നമ്മളൊരു അപകടത്തെക്കുറിച്ച് പേടിക്കുമെന്നുണ്ടാവുക, ആ അപകടം എന്താണ് എന്ന് മനസ്സിലാക്കും, അത് വരാനുള്ള മാർഗങ്ങൾ എന്ത് എന്ന് നമ്മൾ പഠിക്കും, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് മനസ്സിലാക്കും, പിന്നെ അതിൽ പെടാതിരിക്കാനുള്ള മാർഗം എന്ത്, അതൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ. ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് ഭയപ്പാടുണ്ടാവും. അപ്പോൾ ഷിർക്കിനെ കുറിച്ചുള്ള പേടി ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. അങ്ങനെ പേടിയുണ്ടാകുമ്പോൾ വിശ്വാസി ആരായി മാറും? ഷിർക്കിനെ സംബന്ധിച്ചും ഷിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ചും അയാൾ പഠിക്കും. അതെന്തിനാ? അതിൽ പെട്ടുപോകാതിരിക്കാൻ. അപ്പൊ തൗഹീദിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, ഷിർക്കിനെക്കുറിച്ചും ഷിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ചും പഠിക്കണം. ഏതുപോലെ? നന്മയെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, തിന്മയെക്കുറിച്ചും പഠിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, എന്താണ്, ആളുകൾ ഖൈറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തിനെ കുറിച്ച് ചോദിച്ചു? ഷെറിനെ കുറിച്ച് ചോദിച്ചു. എന്തിനാ ചോദിച്ചത്? മഹാഹത, ആ ഷെറിൽ അകപ്പെട്ടു പോകുമോ എന്ന പേടി കാരണത്താൽ. അക്കാ ഹജീസിലുള്ളതാണ്. അപ്പോ ഷിർക്കിനെ കുറിച്ച് പേടി ഉണ്ടാകുമ്പോ ഷിർക്ക് എന്താണ്, ഷിർക്കിന്റെ ഇനങ്ങൾ എന്താണ് എന്നവൻ പഠിക്കാൻ തയ്യാറാകും, അതിൽ പെട്ടുപോകാതിരിക്കാൻ. അപ്പൊ നമ്മൾ ഷിർക്കിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഷിർക്ക് എന്താണെന്ന് പഠിക്കണം, അതിന്റെ ഇനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തേത് തൗഹീദ് എന്താണ്, തൗഹീദിന്റെ ഇനങ്ങൾ എന്താണ്, അതെന്തിനാ? അതിനെക്കുറിച്ച് അവൻ പഠിക്കുമ്പോൾ അതിനെതിരായതൊക്കെ ഷിർക്കാണ്. അപ്പൊ ആ ഷിർക്കിലേക്ക് പോകാതിരിക്കണം. അപ്പൊ ആ ഷിർക്കിന്റെ ഏതെല്ലാം ഇനങ്ങൾ ഞാൻ എത്ര കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന് ഞാൻ എത്രത്തോളം ശക്തമായ മനസ്സും താല്പര്യവും എനിക്കുണ്ടാകണം എന്ന ബോധം അയാൾക്ക് ഉണ്ടായിത്തീരുന്നു. മൂന്നാമത്തേത് ഷിർക്കിനെക്കുറിച്ച് ഭയപ്പാടുണ്ടാകുമ്പോൾ അവന്റെ ഹൃദയം എപ്പോഴും ഷിർക്കിൽ നിന്ന് മാറി തൗഹീദിലൂടെ മുന്നോട്ടു പോകാൻ, ആ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അയാൾ ശ്രമിക്കും. അങ്ങനെ മുസ്തഖീമായ വഴിയിലൂടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അയാളിൽ എന്തുണ്ടാകും? അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന താഅത്തിന്റെ മാർഗത്തിലേക്ക് അയാൾ പോവുകയും അതിനെതിരാകുന്ന ഷിർക്കും അതുപോലെ തന്നെ മഅസിയത്തും അത്തരം ദുരൂപങ്ങളും പാപങ്ങളും കുറ്റങ്ങളും തെറ്റുകൃത്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, തിന്മകളൊക്കെ മാറ്റി അതിൽ കടുത്തതായ ഷിർക്കിനെ ഒഴിവാക്കി ഏറ്റവും മുസ്തഖീമായ വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുക എന്ന ഗുണം, ഈ പറഞ്ഞ മൂന്ന് ഗുണങ്ങൾ ഷിർക്കിനെ ഭയപ്പെടുന്നത് മൂലം അയാളിൽ ഉണ്ടായിത്തീരുന്നു. ഇതൊരു മുസ്ലിമിന് ഉണ്ടാകേണ്ടുന്ന നേട്ടമാണ് എന്നതുകൊണ്ടാണ് ഷെയ്ഖ് ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി രണ്ട്, ഈ പറഞ്ഞ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളും ഷിർക്കിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടും ഈ രണ്ട് ഈ അധ്യായങ്ങൾക്ക് ശേഷം ഇനി പറയാൻ പോകുന്നത് മുഴുവൻ എന്താണ്, ശേഷം വരുന്ന അധ്യായങ്ങളിലൊക്കെ തൗഹീദ് എന്താണ്, അതിന്റെ വിശദീകരണങ്ങൾ എന്താണ്, ഇനങ്ങൾ എന്താണ്, അതിന് വിരുദ്ധമായ ഷിർക്ക് എന്താണ്, അതിന്റെ ഇനങ്ങൾ എന്താണ് എന്നീ കാര്യങ്ങളാണ് ഇനി ഇവിടെ അങ്ങോട്ടും വിശദീകരിക്കാൻ പോകുന്ന മുഴുവൻ ഭാഗങ്ങളും. അപ്പൊ അതിനൊരു മുഖപുര എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്, കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളും ഈ അധ്യായവും വിശദീകരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഇവിടെ തുടങ്ങുന്ന ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞ അധ്യായങ്ങളിലും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പുസ്തകത്തിന്റെ ശൈലി എന്ന നിലക്ക് വിശദീകരിച്ചതുപോലെ അധ്യായം അല്ലെങ്കിൽ ഹെഡിംഗ് കൊടുത്തിട്ട് ഹെഡിങ്ങിന് തെളിവാകുന്ന ആയത്തുകളും പിന്നെ ഹദീസുകളും പിന്നെ സലഫുകളുടെ വാചകങ്ങളും. അപ്പോൾ ഇവിടെയും ഒരു ആയത്ത് കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസായിലെ 48 അല്ല 116 അല്ലേ, 48 നാലാം അധ്യായം കെട്ട് കൂടി പോയതോ. ഇന്നല്ലാഹ ലാ യഗ്ഫിർ, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു അല്ലാഹു പൊറുക്കുകയില്ല. എന്തിനെ? ഐ യുഷ്റക, അശ്റക എന്നാ പങ്കുചേർത്തു, യുഷ്റക്കു പങ്കുചേർക്കപ്പെടുന്നു, ഐ യുഷ്റക പങ്കുചേർക്കപ്പെടുന്നതിനെ അല്ലെങ്കിൽ പങ്കുചേർക്കലിനെ, ബിഹി അല്ലാഹുവിൽ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിനെ അല്ലാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു അവൻ പൊറുക്കും, മാ ദൂന ദാലിക അതല്ലാത്തത്, ലിമൻ ഒരുത്തന്, യശാഉ അല്ലാഹു ഉദ്ദേശിക്കുന്നു. ലിമയ്യസാവു, അല്ലാഹു ഉദ്ദേശിക്കുന്നവന് അല്ലാഹു പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല, അയ്യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലെങ്കിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ അല്ലാഹു കൊടുക്കുകയില്ല. വയഗ്ഫിറു, അല്ലാഹു പുറത്തു കൊടുക്കും, മാ ദൂന ദാലിക, മാ ഒന്ന്, ദൂന എന്നാ കൂടാതെ, ദാലിക അത്, ദൂന ദാലിക് അത് കൂടാത്തത്, അതല്ലാത്തത് അല്ലെങ്കിൽ അതിന് താഴെയുള്ളത് ഒക്കെ പറയാം. മാ ദൂന ദാലിക് അതല്ലാത്തതിനെ അല്ലാഹു പുറത്തു കൊടുക്കും. ലിമയ്യശാവു, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. സൂറത്തുൻ നിസായിലെ ആയത്താൻ. ഇനി ഇവിടെ അതിന്റെ വിശദീകരണത്തിലേക്ക് പോയാൽ എന്താണ് ഇപ്പൊ ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന വിഷയം? ആദ്യം പറഞ്ഞ എന്താ, ഇന്നല്ലാഹ ലാ യഗ്ഫിർ, അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാൽ. അവിടെ പുറത്തു കൊടുക്കുകയില്ല അല്ലെങ്കിൽ പുറത്തു കൊടുക്കുക എന്നതിനുപയോഗിച്ച പദം എന്താണ്? ഗഫറ, യഗ്ഫിറു എന്ന വാക്കാണ്. ആ വാക്കിന്റെ ഭാഷാർത്ഥം നമ്മൾ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത്, ഭാഷാർത്ഥം എന്താണ്? മറ മറയിടുക എന്നാൽ, സത്തറ മറച്ചു വെച്ചു എന്നാണ് എന്തിനർത്ഥം? ഗഫറ എന്ന വാക്കിനർത്ഥം. അപ്പൊ എന്താ, ഒരാൾ ചെയ്ത തെറ്റിനെ, കുറ്റങ്ങളെ, പാപങ്ങളെ എന്ത് ചെയ്യുന്നു? മറയിട്ട് നിർത്തുന്നു, മറച്ചുവെക്കുന്നു, അത് ആളുകൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ അയാളിൽ സ്വാധീനം ചെലുത്താത്ത നിലക്ക് അതിനെന്ത് ചെയ്യ, മറയിട്ട് മറയിട്ട് ആ പാപങ്ങളിൽ തെറ്റുകളിൽ നിന്നും ഈ വ്യക്തിയെ സംരക്ഷിക്കുക. ഇപ്പോ യുദ്ധത്തിൽ തലക്ക് വെട്ടുകുത്ത് അതുപോലെ ആക്രമണങ്ങൾ ഏൽക്കാതിരിക്കാൻ തലയിലണിയുന്ന പടത്തൊപ്പിയുണ്ട്. പടത്തൊപ്പി എന്താ പറയുക? മിഗ്ഫർ എന്ന് പറയും. എന്താ അപ്പൊ അതിന്റെ പണി? എന്താ, ശത്രുവിൽ നിന്ന് ഏൽക്കുന്ന വെട്ടുകുത്ത് അതുപോലുള്ള ആക്രമണങ്ങളെ എന്ത് ചെയ്യുക? സത്തറ മറച്ചു വെക്കുക, തലയെ അതിൽ നിന്ന് മറച്ചു വെക്കുക. അപ്പൊ തലക്ക് ഈ അതർ, ആ സ്വാധീനം അല്ലെങ്കിൽ കുത്ത് വെട്ടുകൊണ്ടുണ്ടാകുന്ന സ്വാധീനത്തെ തലക്ക് ഏൽപ്പിക്കാതെ തലയെ സംരക്ഷിക്കുക, മറച്ചു വെക്കുക എന്നതാണ് പടത്തൊപ്പി ചെയ്യുന്ന പണി. അതുകൊണ്ടാണ് മിഗ്ഫർ എന്ന് ഈ പടത്തൊപ്പിക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ്? തിന്മ, പാപം അതുപോലുള്ള സംഗതികൾ, അത് മനുഷ്യനിൽ എന്തുണ്ടാക്കും? ചില അതറുകൾ ഉണ്ടാക്കി തീർക്കും. അപ്പൊ ആ അതറുകളെ തടഞ്ഞു നിർത്തുക, അതാണ് എന്തുകൊണ്ടുണ്ടായിത്തീരുന്നത്? പാപം പൊറുക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഭാഷാപരമായ അർത്ഥവും ഇതും കൂടി ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. ശിർക്ക് ചെയ്താൽ, പാപം ചെയ്താൽ അതിനൊക്കെ എന്തുണ്ട്? ചില അസറുകളുണ്ട്. ആ അസറ് ദുനിയാവിലുണ്ടാവും, ആഹ്റത്തിലുണ്ടാവും. ചിലതെന്താ, ശിക്ഷ അല്ലാത്ത കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോ ആ തിന്മയുടെ ഫലമായി അയാൾ വീണ്ടും അയാളുടെ മനസ്സ് മലിനമാവുകയും അയാൾ വീണ്ടും പാപത്തിലേക്ക് വഴുതി പോവുകയും ചെയ്യും. അത് വേറെ. അതിനു പുറമെ ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയോ പരീക്ഷണങ്ങളോ അതുമൂലം അയാൾ ഏൽക്കേണ്ടി വരും. പരലോകത്ത് ഏതായിരുന്നാലും ഉറപ്പ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഈ തിന്മയുടെ, പാപത്തിന്റെ, ശിർക്കിന്റെ ഫലമാണ് അയാൾ ദുനിയാവിലും ആഹ്റത്തിലും അനുഭവിക്കുന്നത്. അപ്പൊ ആ ഫലത്തെ അല്ലെങ്കിൽ ആ സ്വാധീനത്തെ എന്ത് ചെയ്യുന്നു? തടഞ്ഞുവെക്കുന്നു. അതിനാണ് എന്ത് പറയുന്നത്? മഗ്ഫിറത്ത് എന്ന്. ആ തടഞ്ഞുവെക്കൽ ആർക്കെ നടത്താൻ പറ്റുള്ളൂ? അള്ളാഹുവിനെ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥവും ഇതും തമ്മിലുള്ള ബന്ധം. ഇനി ലാ യഗ്ഫിറു, അള്ളാഹു പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹു പൊറുക്കുകയില്ല. ഇനി ഐ യുശ്റക ബിഹി, ആർക്ക്, എന്തിനെ പൊറുക്കുകയില്ല? അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ. ഇനി ആ പങ്കു ചേർക്കപ്പെടുക എന്നുള്ളത്, ഇവിടെ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. ഒന്ന് നമ്മളൊരു തുടക്കത്തിൽ ഒന്നാമത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ശിർക്ക് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ പെടുന്ന പറഞ്ഞത്? ആദ്യത്തെ ക്ലാസ് പറഞ്ഞതാ മാത്ര, എല്ലാം പെടും. അക്ബറും അസ്ഗറും ഖഫിയും എല്ലാം ഈ പറഞ്ഞതിൽ പെടും. അപ്പൊ അതൊന്നും അള്ളാഹു എന്ത് ചെയ്യുകയില്ല, പൊറുക്കുകയില്ല. വിശദീകരിക്കാം. ഇനി നേരത്തെ നമ്മൾ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞെടുത്ത് അവിടെ മുലാരിയും അതിന് മസ്തറിന്റെ അർത്ഥം കിട്ടുന്നതും അതിന്റെ മുമ്പ് നബി വന്നാൽ കിട്ടുന്ന ഉമൂമിന്റെ അർത്ഥവും ഓർക്കൊണ്ട് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിലും എന്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താ, ലാ യഗ്ഫിറു അൻ യുശ്റക, അപ്പൊ അല്ലാഹു പൊറുക്കുകയില്ല. ലായ ഗഫീർ എന്നാൽ എന്താ? ഒരിക്കലും ഒന്നും പൊറുക്കുകയില്ല എന്ന് കിട്ടും. ഇനി ഐ യുസ്റക ബിഹി, എന്തിനെ പങ്കു ചേർക്കപ്പെടുന്നതിനെ എന്ന് പറഞ്ഞാൽ അവിടെ ഐ യുസ്റക എന്നാൽ ഇസ്റാഖൻ മസ്തറിനർത്ഥം സങ്കല്പിച്ചാൽ എന്താണ്? എല്ലാ പങ്കു ചേർക്കലും എന്ന് കിട്ടും. അപ്പൊ എന്തൊക്കെ വരും? എന്തൊക്കെ പെടും? അക്ബറും പെടും, അസ്ഗറും പെടും, ഹഫിയും പെടും. രണ്ടിനം അല്ലെങ്കിൽ മൂന്ന് ഇനവും എല്ലാ ഇനവും അതിൽ ഉൾപ്പെടുന്നു. അപ്പോ വലിയ പാപവും ശിർക്കും, അല്ലെ ശിർക്കും അള്ളാഹു പൊറുക്കുകയില്ല, ചെറിയ ശിർക്കും പൊറുക്കുകയില്ല, ഹഫിയായ ശിർക്കും പൊറുക്കുകയില്ല, പ്രത്യക്ഷമായത് പൊറുക്കുകയില്ല, ഒരു ശിർക്കും പൊറുക്കുകയില്ല എന്നതാണ് ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ഒരു ശിർക്കും, ഒരു തരക്കുള്ള ശിർക്കും അള്ളാഹു പൊറുക്കുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അല്ലാത്തതോ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യും? വയഗ്ഫിർ മാ ദൂന ദാലിക ലിമയ്യശ, വയഗ്ഫിർ അള്ളാഹു പുറത്തു കൊടുക്കും, മാ ദൂന ദാലിക അതല്ലാത്തത് ലിമയ്യശാവും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അപ്പോ അവിടെ അതല്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്കല്ലാത്ത മറ്റ് പാപങ്ങളാണ്. ആ പാപം അള്ളാഹു പുറത്തു കൊടുക്കും ആർക്ക്? ലിമയ്യശാവും അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അപ്പോ ആദ്യം പറഞ്ഞ ശിർക്ക് ഒരിക്കലും അള്ളാഹു പൊറുക്കുകയില്ല, ശിർക്ക് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ശിർക്കോടുകൂടി ഒരുത്തൻ മരിച്ചു പോകുന്നുവെങ്കിൽ അത് അള്ളാഹു പൊറുക്കുകയില്ല. ഇനി ശിർക്ക് പൊറുക്കും, അതിനുള്ള ഉപാധി എന്താണ്? അവൻ തൗബ ചെയ്യണം. അപ്പൊ ശിർക്ക് തൗബ ചെയ്തെങ്കിലേ അള്ളാഹു പൊറുക്കുകയുള്ളൂ. ശിർക്കല്ലാത്ത പാപങ്ങൾ തൗബ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു പൊറുത്തു കൊടുത്തേക്കാം. അത് ചിലപ്പോൾ എന്താവും? നമ്മൾ ചെയ്യുന്ന മറ്റ് ഹസനാത്തുകൾ കൊണ്ട് അള്ളാഹു മായ്ച്ചു കളയും. നമ്മൾ തൗബ ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ ഇപ്പൊ നമസ്കാരം, ജുമുഅ, നോമ്പ്, ഹജ്ജ്, മറ്റ് സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും? തിന്മകളെ മായ്ക്കും. പിന്നെ അതല്ല, അള്ളാഹു അള്ളാഹുവിന്റെ ഫളൽ കൊണ്ട്, അള്ളാഹുവിന്റെ മഷിയത്ത് കൊണ്ട് അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? പുറത്തു കൊടുക്കാം. എന്നാൽ ശിർക്ക് ഈ നിലക്കൊന്നും എന്താവുകയില്ല, പൊറുക്കപ്പെടുകയില്ല. അള്ളാഹു സ്വയം പൊറുക്കുകയില്ല, മറ്റ് നന്മകൾ കൊണ്ട് ആ ശിർക്ക് പൊറുക്കപ്പെടുകയുമില്ല. കാരണം എന്താ? തിന്മയുടെ കൂട്ടത്തിൽ ഏറ്റവും മേലെ നിൽക്കുന്നതാണ് ശിർക്ക്. ആ ശിർക്ക് ഒരിക്കലും അള്ളാഹു പൊറുക്കുക. അപ്പൊ എന്ത് ചെയ്യണം? തൗബ നടത്തുക തന്നെ വേണം. അപ്പൊ ഇതാണ് ഒന്ന്, ഐ യുസ്റക എന്ന് പറഞ്ഞാൽ അതിൽ അക്ബറും പെടും, എല്ലാ ഇനവും അതിൽ പെടുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ അഭിപ്രായം, ഈ പറഞ്ഞ അഭിപ്രായമാണ് ആര് സ്വീകരിച്ചിട്ടുള്ളത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം. ഇവിടെ ഗ്രന്ഥകർത്താവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം കൊടുത്തിട്ടുള്ള അധ്യായവും ഈ ആയത്തും ശേഷം വരുന്ന ഹദീസുകളും കൂട്ടി പരിശോധിച്ചാലും മനസ്സിലാകുന്നത് ശിർക്ക് ചെറുതോ വലുതോ എന്തുമാകട്ടെ അതൊന്നും അള്ളാഹു പൊറുക്കുകയില്ല എന്ന അഭിപ്രായത്തെയാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞിട്ടുള്ളതും ഈ അഭിപ്രായമാണ്. ഐ യുസ്റക എന്ന് പറഞ്ഞാൽ ശിർക്കിന്റെ എല്ലാ ഇനങ്ങളും അതിൽപ്പെടുന്നു, ഒരു ശിർക്കും അള്ളാഹു പൊറുക്കുകയില്ല. ഇനി ചെറിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ അഭിപ്രായം, അവിടെ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് പറഞ്ഞാൽ അത് ശിർക്കുൽ അക്ബർ മാത്രമേ പെടുകയുള്ളൂ, വലിയ ശിർക്ക് പൊറുക്കുകയില്ല. അപ്പൊ എന്തർത്ഥം? ചെറിയ ശിർക്ക് അള്ളാഹു പൊറുക്കും. ഇനി അതിന് ന്യായീകരണമായി അല്ലെങ്കിൽ തെളിവായി പറയുന്ന വിഷയം, ഇവിടെ നേരത്തെ പറഞ്ഞ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് പറഞ്ഞാൽ ഉമൂമിന്റെ അർത്ഥം, ഇത് പൊതുവായ അർത്ഥം കിട്ടും, വ്യാപകമായ അർത്ഥം കിട്ടും. പക്ഷെ ആ വ്യാപകമായതിനെ തന്നെ നേരത്തെ ചർച്ച പറഞ്ഞു, ഉമൂമു ഖുസൂസ് അല്ലെങ്കിൽ അവിടെ ആ ആമിൽ തന്നെ ഹാസായ അർത്ഥത്തെ ഉദ്ദേശിക്കുക. അപ്പൊ ഷിർക്ക് എന്നതിൽ നിന്ന് അതിന് ഹാസായത് എന്താ? ഷിർക്കുൽ അക്ബർ. അപ്പൊ ആ ഷിർക്കുൽ അക്ബർ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പൊറുക്കുകയില്ല. അല്ലാത്തതൊക്കെ അള്ളാഹു അള്ളാഹുവിന്റെ മഷിയത്തനുസരിച്ച് പൊറുക്കാം, പൊറുക്കാതിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തും പൊറുക്കും? അസ്ഗറും ഹഫിയുമൊക്കെ അള്ളാഹു പൊറുത്തേക്കും. അപ്പൊ ഇവിടെ അക്ബർ മാത്രമേ പെടുകയുള്ളൂ. അതിന് തെളിവായി പറയുന്നത് ഖുർആനിൽ ശിർക്കിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശിർക്കും ശിക്ഷയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള അധിക സ്ഥലങ്ങളിലും ശിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുമാത്രമാണ്? വലിയ ശിർക്ക് മാത്രമാകുന്നു. അതിനിവിടെ തെളിവ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. വഖാലൽ മസീഹു യാ ബനി ഇസ്രായേൽ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബകും, ബനി ഇസ്രായേലിലെ നിങ്ങൾ എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ആരാധിക്കുക. ഇന്നഹു മൈ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വ മഅവാഹു നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഇന്നഹു മൈ യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ ആര് പങ്കുചേർക്കുന്നുവോ, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹു നാർ, അവന്റെ അഭയസ്ഥാനം സങ്കേതം നരകമത്രേ. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായികളിൽ നിന്ന് ആരുമുണ്ടാവുകയില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? അതിൽ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം പറയാം. മൈ യുശ്രിക് ബില്ലാഹ്, അവിടെ മൈ യുശ്രിക് അല്ലാഹുവിൽ ആര് പങ്കുചേർക്കുന്നുവോ, അവിടെ ഒരു ഷർത്ത് മൻ എന്ന ഷർത്തിന്റെ സന്ദർഭത്തിലാണ് ഇവിടെ യുശ്രിക്കു എന്ന ഫീല് വന്നിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യും? ആമിന്റെ അർത്ഥം കിട്ടുമോ? മൈ യുശ്രിക് ആര് പങ്കുചേർക്കുന്നുവോ, അല്ലെങ്കിൽ ഏത് തരക്ക് പങ്കുചേർക്കുന്നുവോ. അപ്പൊ പങ്കുചേർക്കുന്ന ആരും ഏത് തരത്തിലുള്ള പങ്കു ചേർത്താലും എന്നാണ് വരിക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ പറഞ്ഞതിൽ അക്ബർ മാത്രമേ പെടുകയുള്ളൂ, ഖഫിയായ ശിർക്കും അസ്ഗറായ ശിർക്കും അതിൽ പെടുകയില്ല. കാരണം എന്താ? എല്ലാ പണ്ഡിതന്മാരും ഏകാഭിപ്രായത്തോടുകൂടി പറഞ്ഞിട്ടുള്ള വിഷയമാണ്, അക്ബർ ചെയ്തവനെ ശാശ്വതമായി എന്താവുള്ളൂ? നരകത്ത് പോവുള്ളൂ. അസ്ഗർ ചെയ്തവൻ, ഖഫീ ചെയ്തവനും ശാശ്വതമായി നരകത്തിൽ പോവുകയില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ആരാണോ പങ്കുചേർത്തത് അവൻ സ്വർഗം അള്ളാഹു അവൻ ഹറാമാക്കി, അവന്റെ സങ്കേതം നരകമാണ്. അപ്പൊ ഇവിടെ ആരും ശിർക്കുൽ അസ്ഗർ ചെയ്തവൻ ഒരിക്കലും സ്വർഗത്ത് പോവുകയില്ല എന്ന് പറയാൻ പറ്റുകയില്ല എന്നതാണ് ഇവരുടെ, ഈ വാദക്കാരുടെ തെളിവ്. ഇതുപോലെ ഇന്നഹു മൈ യുശ്രിക് ബില്ലാ, പിന്നെ മൈ ഒമൈ യുശ്രിക് ബില്ലാഹി ഫകഅന്നമ ഹറ മിന സമാഇ ഫതഖ്തഫുഹു ത്വൈർ ഔ തഹ്വി ബിഹി റീഹു ബിമകാനി സഹീഖ്, സൂറത്തുൽ ഹജ്ജിലെ ആയത്. ആരാണോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് അവൻ മേൽഭാഗത്തിൽ നിന്ന്, ഉപരിലോകത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് താഴോട്ട് വീണവനെ പോലെയാണ്. അവനെന്ത് ചെയ്യുന്നു? പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെയുമായി കൊണ്ടുപോയി വിദൂര സ്ഥലത്ത് കൊണ്ടുപോയി വിടുന്നു. ശിർക്ക് ചെയ്തവനെ കുറിച്ച്, അവന്റെ അവസ്ഥയെക്കുറിച്ച് കൂടാൻ ഉദാഹരിച്ച് പറഞ്ഞതാൽ. അപ്പൊ അവിടെ ഈ അവസ്ഥ മൈ യുശ്രിക്കുമില്ല, അള്ളാഹുവിൽ പങ്കുചേർത്തവൻ, ഇവിടെ ഇതിന്റെ ഷർത്തുണ്ട്. അപ്പൊ ആമിന്റെ അർത്ഥം കിട്ടുന്നു. അപ്പൊ അവിടെ എന്താ? ഇവിടെ വലിയ ശിർക്ക് ചെയ്ത ആളെ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ ചെറിയ ശിർക്ക് ചെയ്തവൻ ഈ പറഞ്ഞ അവസ്ഥയിലാണ് എന്നതിനർത്ഥമല്ല. അപ്പൊ ഇതുപോലുള്ള ആയത്തുകളിൽ ശിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അധിക സ്ഥലത്തും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? എന്താണ്? ശിർക്കുൽ അക്ബറാണ്. ഇതാരുടെ അഭിപ്രായം? മറ്റ് ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ ഭൂരിപക്ഷം പണ്ഡിതന്മാരും, നമ്മുടെ ഗ്രന്ഥകർത്താവും ഈ വിശദീകരണം നടത്തുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഒക്കെ തെരഞ്ഞെടുത്തിട്ടുള്ള, സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായം ആദ്യം പറഞ്ഞ അഭിപ്രായമാണ്. ഏത്? അക്ബർ പൊറുക്കൂല, അസ്ഗറും പൊറുക്കുകയില്ല എന്നതാണ്. അല്ലേ? ഒരു ശിർക്കും അള്ളാഹു പൊറുക്കുകയില്ല. അപ്പോ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായം തെരഞ്ഞെടുക്കാൻ കാരണം എന്താ? ഇവിടെ ഹെഡിങ് എന്താ? ശിർക്കിനെ പേടിക്കൽ എന്നാണ്. അപ്പൊ ശിർക്ക് അക്ബർ പൊറുക്കൂല, എന്നാ അസ്ഗറും ഖഫിയൊക്കെ പൊറുക്കും എന്ന് വന്നാൽ അതിന്റെ ഗൌരവം കുറയും, ആളുകൾ ആ അപകടത്തിൽപ്പെടും. അതിനുശേഷം വായിക്കുന്ന ഹദീസ് വായിക്കും മനസ്സിലാവും. കാരണം ശിർക്കുൽ അസ്ഗറിനെ കുറിച്ച് നബി ഏറ്റവും പേടിക്കുന്നതെന്ന് പറഞ്ഞ ഹദീസിൽ വരുന്നുണ്ട്. അപ്പോ ഈ അർത്ഥത്തിൽ ശിർക്ക് അസ്ഗറും പൊറുക്കൂല, അക്ബറും പൊറുക്കൂല എന്ന് ഒരാള് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ബോധ്യം ആളുകൾക്കുണ്ടായി തീർന്നാൽ, അവരെന്ത് ചെയ്യും? എല്ലാ ആളുകളും ഈ ശിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും പേടിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ തൗഹീദുള്ള ആളുകളും തൗഹീദില്ലാത്ത ആളുകളും, അല്ലെങ്കിൽ ചെറിയ ശിർക്ക് ചെയ്യുന്നവരും ഒക്കെ എന്ത് ചെയ്യും? എല്ലാത്തിനെയും ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിത്തീരും. അപ്പൊ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവനും പേടിയുണ്ടാവും. ശിർക്ക് ചെയ്യുന്ന ആളുകൾ എന്നിട്ട് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഉദാഹരണം? പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവർ ഇസ്തിഗാസ നടത്തുന്നവർ, അള്ളാഹുവിൽ അല്ലാത്തവരിലേക്ക് മനസ്സുകൊണ്ട് തിരിയുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുന്നവർ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നവർ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർ, അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെ പേടിക്കുന്നവർ, ഇവരൊക്കാരാ ശിർക്കിന്റെ ആളുകളാണ്. ആ ശിർക്കിന്റെ ആളുകൾ എന്തു ചെയ്യും? അവരാണ് ഇതിനെ പേടിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവർ. ആ ആളുകൾ ഇത്തരം ശിർക്കിനെ അവർ ഭയപ്പെടും. അതുപോലെ തന്നെ തൗഹീദുള്ള ആളുകളും, തൗഹീദുള്ള ആളുകളിലും പലപ്പോഴും എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കും? ശിർക്കുൽ അസ്ഗറും ഖഫിയും സംഭവിക്കാം. അപ്പൊ അത്തരം ആളുകളും എന്ത് ചെയ്യും? ഈ ശിർക്കിനെ, ശിർക്കിന്റെ ഈ പറഞ്ഞ ഇനങ്ങളെ അവർ ഭയപ്പെടുന്നു. അപ്പൊ ഞങ്ങള് വലിയ ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാ പിന്നെ അതിനെ പേടിക്കുന്നത്? വലുതിനെയും പേടിക്കണം, പിന്നെ എന്തിനെയും പേടിക്കണം? ചെറുതിനെയും പേടിക്കേണ്ടതുണ്ട്. അപ്പോ ഏറ്റവും വലിയ ഒരു ഭയപ്പാട്, പേടി എല്ലാ ആളുകൾക്കും ശിർക്കിനെ സംബന്ധിച്ച് ഉണ്ടായിത്തീരുന്നു. കാരണം എന്താ? പിശാജ് തൗഹീദുള്ള ആളുകളുടെ പിന്നാലെ കൂടുന്നത് എന്തിനാണ്? അവന്റെ പ്രവർത്തനത്തിൽ എന്ത് വരുത്താനാണ്? ഈ അസ്ഗറും ഖഫിയും ഒക്കെ ഉണ്ടാക്കാനാണ്. അതിനുവേണ്ടിയാണ് പിശാജിന്റെ പ്രവർത്തനം. അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകരുത് എന്നുള്ള ഭയപ്പാടും, ആ ഭയപ്പാട് മൂലം നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനവും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുമൊക്കെ മനുഷ്യൻ അല്ലെങ്കിൽ വിശ്വാസി നടത്തിക്കൊണ്ടിരിക്കും. ഇനി ഇതൊന്നും പൊറുക്കുകയില്ല, ചെറുതും പൊറുക്കൂല, വലുതും പൊറുക്കൂല. പിന്നെ അവനിൽ എന്താ ഉള്ളത്? പിന്നെ കുറച്ച് ഹസനാത്ത്, നന്മകളുണ്ടാവും. അപ്പൊ ആ ചെറിയ ശിർക്ക് ചെയ്താലും പൊറുക്കപ്പെടാതെ ഞാൻ പാപികളെ കൂട്ടത്തിൽപ്പെടും. അപ്പൊ പിന്നെ എന്നിലുള്ളത് കുറച്ച് ഇത്തരത്തിലുള്ള തിന്മകളുണ്ട്, ആ കൂട്ടത്തിൽ ചെറിയ ശിർക്കുണ്ട്, പിന്നെ കുറച്ച് സൽക്കർമ്മങ്ങളുണ്ട്. അപ്പൊ ഇത് അള്ളാഹു തുലനം ചെയ്യുമ്പോൾ ഇതിനെ അതിജയിക്കാൻ മാത്രം, ഈ ശിർക്കുൽ അസ്ഗർ അടക്കമുള്ള തിന്മകളെ അതിജയിക്കാൻ മാത്രം എന്നിൽ എന്ത് നന്മയാണുള്ളത് എന്ന പേടി ആർക്കുണ്ടായിത്തീരും? വിശ്വാസിക്ക് ഉണ്ടായിത്തീരും. കാരണം എന്താ? ശിർക്കല്ലാത്ത തിന്മകളെ അള്ളാഹു എന്ത് ചെയ്യും? നമസ്കാരം, നോമ്പ്, അതുപോലുള്ള ഹസനാത്തുകൾ കൊണ്ട് പൊറുക്കും. അപ്പൊ അത് കുറവുള്ളവനോ? എനിക്ക് അല്ല, കുറച്ചൊക്കെ ചെയ്തു എന്ന് തോന്നുന്നത് തന്നെ ഞാൻ മറ്റു തിന്മകളെ മറികടക്കാൻ മാത്രം, രണ്ടും കൂടി തുലനം ചെയ്യുമ്പോൾ അതിൽ രക്ഷപ്പെടാൻ മാത്രം എന്നിൽ എന്തുണ്ട് എന്ന പേടിയും അതിലൂടെ എന്ത് ചെയ്യുന്നു? ശിർക്കിനെ സംബന്ധിച്ച് ഭയങ്കരമായ ഭയപ്പാടോടുകൂടി അതിൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവൻ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും രണ്ട് തരം അല്ലെങ്കിൽ മൂന്ന് തരം ശിർക്കും ഇതിൽ പെടും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്തരം ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തിയാൽ, ഇത് ചെറിയ ശിർക്കിനെയും അടക്കം പേടിക്കുന്ന ഒരവസ്ഥ ഒരാൾക്കുണ്ടായി തീർന്നാൽ അവൻ എന്തായി മാറും? അവന്റെ ജീവിതം മുഴുവൻ ഈ ശിർക്കിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ അവൻ ശ്രമിക്കും. മാത്രവുമല്ല, എന്നെപ്പോലെ എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെയും എന്റെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും അല്ലാത്തവരെയും ഒക്കെ എന്ത് ചെയ്യണം? ശിർക്കിന്റെ വലുതും ചെറുതുമായ ഇനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഞാൻ എന്ന ഒരു ബോധം അവനുണ്ടാവും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? സ്വയം നന്നാകുന്നതോടൊപ്പം ദൈവത്തിലേക്ക് അവൻ ഇറങ്ങും. ആ ദൈവത്തിന് കൂടുതൽ താല്പര്യം അവനുണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുമ്പോൾ ഖുർആൻ പറഞ്ഞ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്കായി പുറപ്പെടുവിക്കപ്പെട്ട സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ എന്ന ഉത്തമ സമുദായത്തിലേക്ക് ഉയരാൻ ഒരു മനുഷ്യന് സാധിക്കുക, ഈ ഭയപ്പാട് ഒരാൾക്കുണ്ടാവുകയും ഇതിൽ നിന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും രക്ഷപ്പെടണം എന്ന തോന്നൽ അവനുണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. ഈ ഉത്തമ സമുദായത്തിന്റെ ലക്ഷണമായി ശേഷം ആ ആയത്ത് പറഞ്ഞ എന്താ? അവരെ പണിയെന്താ? നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോ നമുക്കും ഈ ഭയപ്പാടുണ്ടായാൽ നമ്മളെന്തായി മാറും? സ്വാഭാവികമായും ദൈവത്തിലേക്ക് നമുക്കതൊരു പ്രേരകമായി മാറും. അപ്പോ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്നൊരു ബോധം, അല്ലെങ്കിൽ അവരെ അത് ബോധ്യപ്പെടുത്തണമെന്നൊരു ബോധം നമുക്കുണ്ടായിത്തീരും. അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ ദഅ്‌വാ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം ഇറങ്ങി തിരിച്ചപ്പോ ഇത് മനസ്സിലാകാത്ത ആളുകൾ, മനസ്സിലാകുന്നതാണല്ലോ പേടി ഉണ്ടാകുക, അപ്പൊ അവനത് പഠിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറാവും. എന്നാൽ ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു. അദ്ദേഹത്തിനെതിരിൽ ഗ്രന്ഥങ്ങൾ എഴുതി, നീ പിഴച്ചവനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വഴിപിഴച്ചവനായി ചിത്രീകരിച്ചു. അരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ. അപ്പോ അദ്ദേഹം അവർക്ക് എഴുതിയ പുസ്തകങ്ങളിൽ കാണുന്ന ഒരു വാചകം ഇവിടെ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? വലൗ കുന്തും തഖിലൂന ഹഖീഖത മാ ദഅഉതുകും, ഞാൻ നിങ്ങളെ ദാഴത്തക്കും ഇരയി, നിങ്ങളെ എന്തിലേക്കാണോ ഞാൻ ക്ഷണിക്കുന്നത് അതിന്റെ ഹക്കീക്കത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? തൗഹീദിലേക്ക്. എന്തിനെക്കുറിച്ചാ ബോധ്യപ്പെടുന്നത്? ശിർക്കിനെക്കുറിച്ചും ശിർക്കിന്റെ വലുതും ചെറുതുമായ എല്ലാ ഇനങ്ങളെക്കുറിച്ചും. അതിലൊന്നും നിങ്ങൾ പോകാൻ പാടില്ല. തൗഹീദിലേക്കല്ല, തൗഹീദിന്റെ ഹക്കീക്കത്തിലേക്ക് എന്ത് ചെയ്യണം? വരണം. അതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പെന്താ സ്ഥിതി? ഇപ്പൊ ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ആ നാട്ടുകാരുടെ ദൃഷ്ടിയിൽ ആരാ? ഏറ്റവും പഴച്ചവനാണ്, ഏറ്റവും മോശപ്പെട്ടവനാണ്, ഏറ്റവും വലിയ അവരുടെ എതിരാളിയും ശത്രുവുമാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ലകുന്തു അഹ്ലാ ഇൻദകും, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഏറ്റവും വില പിടിച്ചവനാകുമായിരുന്നു. ഇന്ന് ഞാൻ വില ഇല്ലാത്തവൻ അങ്ങളെ കണ്ണിൽ. എന്നാൽ അഹ്ലാ ആലി എന്നാൽ വില കൂടിയതാണ്. ഞാൻ ഏറ്റവും വില കൂടിയവനാകുമായിരുന്നു. മിൻ ആബായിക്കും വ ഉമ്മഹാത്തിക്കും വ അബ്നായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരെക്കാളും നിങ്ങളുടെ ഉമ്മമാരെക്കാളും നിങ്ങളുടെ മക്കളെക്കാളുമൊക്കെ നിങ്ങൾക്ക് വിലയുള്ളവൻ ആരായിരിക്കും? ഞാനായിരിക്കും. അതെന്തുകൊണ്ടാ? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുക? ഓ, ഈ കാര്യങ്ങളൊന്നും ബാപ്പയോ മക്കളോ സുഹൃത്തുക്കളോ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തില്ലല്ലോ. എന്നെ ഈ വലിയ അപകടത്തിൽ നിന്ന്, വലുതും ചെറുതുമായ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇയാളുടെ ദൈവത്താണല്ലോ എന്ന് മനസ്സിലാക്കി അവരെക്കാളൊക്കെ വിലപ്പെട്ടത് ഞാനാകുമായിരുന്നു. വലാക്കിന്നക്കും ഖൗമുൻ ലാ തഅഖിലൂൻ, പക്ഷേ നിങ്ങൾ ഇതൊന്നും തിരിയാത്ത ജനതയാണ്. അപ്പൊ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാത്തോണ്ടാണ് നിങ്ങൾക്ക് എന്നെ ശത്രുവായി കാണുന്നത്. അപ്പോ ഈ ഒരു മറുപടി ഇയാൾ കൊടുക്കുന്നതിലൂടെ എന്താ മനസ്സിലാകുന്നത്? അത്തരം വിദ്വേഷം വെച്ച് അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്നവനെ നമ്മുടെ അവരുടെ ശത്രുതയല്ല കാണിക്കേണ്ടത്, അവനെ അതിന് രക്ഷപ്പെടുത്താനുള്ള ദൈവ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത് എന്നതാണ്. നമുക്കിവിടെ അവസാനിപ്പിക്കുക, ബാക്കിയുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അപ്പൊ ഹെഡിങ്ങും ഒരായത്തും വിശദീകരിച്ചു. ഇനി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ആയത്തും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഹദീസുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അറിവ് വർദ്ധിപ്പിച്ചു തരികയും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്മനസ് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ തൗഹീദ് അതിന്റെ തഹഖീഖിലേക്ക് എത്തുന്ന യഥാർത്ഥ വിശ്വാസികളും വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അതിന്റെ പരിപൂർണത പ്രാപിച്ച ആളുകളിൽ ഉൾപ്പെടാനും അള്ളാഹുവെ ഞങ്ങൾക്ക് ഈ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹു മജിർന മിനന്നാർ, അള്ളാഹു മജിർന മിനന്നാർ, അള്ളാഹു മജിർന മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.